بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا.
ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين والصلاة والسلام الأتمان الأكملان على خاتم رسول الله أجمعين وعلى آله وأصحابه وأهل بيته الطيبين الطاهرين والتابعين لهم بإحسان إلى يوم الدين ثم أما بعد സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ തൗറയിലെ പ്രഥമ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ചില സാങ്കേതിക ശബ്ദങ്ങളിലൂടെയാണ് ഈ ക്ലാസ് തുടർത്തുന്നത്. നിങ്ങൾക്ക് അൽ ഇസ്തിആന, അതേപോലെ അൽ ഇസ്തിഗാസ, അൽ ഇസ്തിആദ എന്നീ വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ തന്ന നോട്ടിലുള്ളത്. പക്ഷേ ഒന്നുകൂടി വിപുലമാക്കിയിട്ട് അടിസ്ഥാനപരമായി ഇത് മനസ്സിലാക്കുന്നതോടൊപ്പം ഇത് മനസ്സിലാക്കേണ്ടുന്നതിന് ചില മുസ്തലഹുകൾ, സാങ്കേതിക ശബ്ദങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇൻഷാ ക്ലാസ്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ പോലെ, അൽ ആറാബു അഷദ്ദു കുഫ്റൻ വനിഫാഖൻ വഅജ്ദറു അല്ലാ യഅലമു മാ അൻസലല്ലാഹു അലാ അൽ ആറാബു അഷദ്ദു കുഫ്റൻ വനിഫാഖൻ വഅജ്ദറു അല്ലാ യുഖീമു ഹുദൂദ മാ അൻസലല്ലാഹു അലാ റസൂലി. അള്ളാഹു സുബ്ഹാനഹു വതാല അറബികളെ കുറിച്ച് പറയാണ്. അറബികൾ എന്ന് പറഞ്ഞാൽ മരുഭൂവാസികൾ. അറബികൾ മരുഭൂവാസികൾ. അൽ ആറാബു അഷദ്ദു കുഫ്റൻ വനിഫാഖ, അറബികൾ അവര് കുഫറിലും അതേപോലെ തന്നെ കാപട്യത്തിലും അശദ്ദാണ്, കഠിനന്മാരാണ്. വാജിദർ അല്ലാ യുഖീമു ഹുദൂദമ അൻസലല്ലാഹു അലാ റസൂലിഹി, അള്ളാഹു അവൻ്റെ റസൂലിന് അവതരിപ്പിച്ച ഹുദൂദ് അത് നടപ്പിലാക്കാതിരിക്കുവാൻ ഏറ്റവും യോഗ്യരുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല റസൂലുള്ളാഹിക്ക് അവതരിപ്പിച്ച ഹുദൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിർവരമ്പുകൾ. ഈ അതിർവരമ്പുകൾ അറബികൾ നടപ്പിലാക്കാതിരിക്കാൻ അർഹരാണെന്ന് പറഞ്ഞാൽ അവരെന്താണ്? ബദുക്കളാണ്, ഗ്രാമീണരാണ്, മരുഭൂവാസികളാണ്. ഹുദൂദുകളെ കുറിച്ച് അവർക്ക് വിവരമല്ല. ഹുദൂദ് എന്ന് പറഞ്ഞെങ്കിൽ അതിർവരമ്പുകൾ. ഈ അതിർവരമ്പുകൾ അതിൻ്റെ താല്പര്യം വിശാലമാണ്. ഒരു പദത്തിന് എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് അതിൻ്റെ തേട്ടം, എന്താണ് അതിൻ്റെ താല്പര്യം, അത് ഹുദൂദാണ്. ഹദ്ദ് ഹുദൂദിൽപ്പെട്ടതാണ്. അത് വശമില്ലാതിരിക്കുമ്പോൾ അതൊരിക്കലും അവരെന്തെങ്കിലും നടപ്പിലാക്കൂല. ഇത് അറാബികളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിൽ നമുക്കുള്ള പാഠം, അള്ളാഹു അവതരിപ്പിച്ച ഹദ്ദുകളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആളുകൾ അപകടത്തിൽ ചാടും. ഇപ്പോൾ സ്വലാത്ത് എന്നുള്ളതിൻ്റെ ഹദ് എന്താണ്, അതേപോലെ ദുആ എന്താണ്, ഇസ്തിആനത്ത് എന്താണ്, ഇതിനൊക്കെ ഒരു ഹദ്ദുണ്ട്. ആ ഹദ്ദ് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അറാബികൾ ചെന്നതുപോലെ ചാടിയതുപോലെ അജദറു അല്ലാ യുഖീമു ഹുദൂദ മാ അൻസലല്ലാഹു അലാ റസൂലിഹി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഈ സാങ്കേതിക ശബ്ദങ്ങളുടെ ഹുദൂദ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് ദുആയിൽ നിന്ന് തുടങ്ങി, കാരണം ദുആയാണ് അടിസ്ഥാനം. പിന്നെ ദുആയെ വിളിച്ചറിയിക്കുന്നതായ ഇതര സാങ്കേതിക ശബ്ദങ്ങളും, ദുആയുടെ പ്രത്യേകതകൾ അറിയിക്കുന്ന ചില സാങ്കേതിക ശബ്ദങ്ങളും, അതിൽ പെടുന്നതാണ് നമ്മുടെ വിഷയമായ ഇസ്തിആനയും അതേപോലെ ഇസ്തിഗാസയും അതേപോലെ തന്നെ ഇസ്തിആദയും ഒക്കെ. അപ്പോൾ എന്താണ് ദുആ, അതിൻ്റെ പ്രയോഗം എന്ത്, അതിൻ്റെ ഭാഷാർത്ഥം എന്ത്, അതേപോലെ ദുആയെ വിളിച്ചറിയിക്കുന്ന ഇതര കലിമത്തുകൾ അവ ഏതാണ്, അവക്ക് ദുആയോടുള്ള ബന്ധം എന്താണ്, അങ്ങനെ ഇസ്തിആനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ ചില കാര്യങ്ങൾ. അപ്പോൾ ഇൻഷാല്ലാ ഈ വിഷയത്തിൽ ഒരു ചിത്രം അള്ളാഹുവിൻ്റെ ഔദാര്യത്താൽ നമ്മുടെ മനസ്സിൽ തെളിയും. അപ്പോൾ ആദ്യം എന്താണ് ദുആ, വിശുദ്ധ ഖുർആനിലെ പ്രയോഗങ്ങൾ അതേപോലെ തന്നെ ഹദീസുകളിലെ പ്രയോഗങ്ങൾ നോക്കിയാൽ ദുആ എന്നതിന് ദഅവത്ത് എന്നും ദഅവ എന്നും പ്രയോഗങ്ങളുണ്ട്. ദഅവത്ത് ദുആ എന്ന് പറയും ഭാഷയിൽ, ദുആ എന്ന് ഭാഷയിൽ പറയും. അതേപോലെ തന്നെ അതേ സെയിം പ്രയോഗമാണ് ദഅവത്ത്, അതേപോലെ തന്നെ ദഅവ. ഇതേ കലിമത്ത് ദുആ എന്നുള്ളത് എന്തറിയിക്കുന്നുവോ അത് തന്നെയാണ് ദഅവത്തും ദഅവയും അറിയിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈദ്ഗാഹിൽ നിസ്കാരത്തിന് പങ്കെടുക്കാൻ സ്ത്രീകൾ പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പെണ്ണിന് ഈദ്ഗാഹിൽ പങ്കെടുക്കുവാൻ വസ്ത്രമില്ല എങ്കിൽ അവളുടെ സഹോദരി അവൾക്ക് അവളുടെ ജിൽബാബ് നൽകട്ടെ, ജിൽബാബ് നൽകട്ടെ. എന്നിട്ട് ആ ജിൽബാബ് സ്വീകരിച്ച സ്ത്രീ ഫലിയഷ്ഹദ് അൽ ഖൈർ വദഅവത്തൽ മുസ്ലിമീൻ, എന്താ ഫലിയഷ്ഹദ് അൽ ഖൈർ, അവർ ഖൈറിൽ ആ സ്ത്രീ സംബന്ധിക്കട്ടെ ഈദ്ഗാഹിൽ പോയിട്ട്. വദഅവത്തൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ദഅവത്തിലും, എന്താ ദഅവത്ത്, മുസ്ലിമീങ്ങളുടെ ദുആയിലും. അപ്പൊ ദഅവത്ത്. അതേപോലെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജിന്നായിട്ട് നമ്മളുടെ വിഷയമാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നിസ്കരിക്കാൻ നിന്നപ്പോൾ ഒരു ജിന്ന് വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം മുറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, നിസ്കാരം മുറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജിന്നിനെ കീഴ്പ്പെടുത്തി, നിസ്കാരം മുറിക്കാൻ സമ്മതിക്കാതെ റസൂലുള്ളാഹി അതിനെ എന്ത് ചെയ്ത് കീഴ്പ്പെടുത്തി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് പിന്നീട് പ്രഭാതത്തിൽ പറയുമ്പോൾ തദക്കർത്തു ദഅവത അഖീ സുലൈമാൻ റബ്ബി ഹബ്ലി മുൽക്കൻ എന്ന് തുടങ്ങുന്ന റസൂല പറയാണ്, തദക്കർത്തു ഞാൻ ആ ജിന്നിനെ പള്ളിയുടെ ചുമരിൽ തൂണിൽ കെട്ടിയിടാൻ ഉദ്ദേശിച്ചു, നിങ്ങൾ വന്നിട്ട് നോക്കിക്കാണുവോളും. പക്ഷേ ഞാൻ തദക്കർത്തു ദഅവത്ത് അഖി സുലൈമാൻ, എന്റെ സഹോദരൻ സുലൈമാന്റെ ദഅവത്ത് ഞാൻ ഓർത്തുപോയി എന്നാ പറഞ്ഞത്. അവിടെ ദഅവത്ത് എന്താ, ദുആയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദുആ നിർവഹിച്ചിട്ടുണ്ട്, റബ്ബി ഹബ്ലി മുൽക്കൻ, റബ്ബെ എനിക്കൊരു മുൽക്ക് നൽകണമേ പിന്നെ എന്റെ കാലശേഷം ആർക്കും ഇല്ലാത്ത ഒരു മുൽക്ക് നൽകണമേ എന്ന് പറഞ്ഞിട്ടുള്ള ആ വിശുദ്ധ ഖുർആനിൽ വന്നതാണ്. അപ്പൊ അവിടെ ദഅവത്ത് എന്നാ പ്രയോഗിച്ചത്, എന്തിന് ദുആക്ക്. അപ്പൊ ദുആ എന്ന് പറയുന്നത് പോലെ തന്നെ ദഅവത്തും പറയും, എന്തിന് ദുആ എന്താണോ അറിയിക്കുന്നത് അതിന്. അതേപോലെ ദഅവ എന്ന് പ്രയോഗിക്കും, ഫമാക്കാന ദഅവാഹും, അല്ല ഫമാക്കാന അതല്ല, പിന്നെ വദഅവാഹും ഫിഹാ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക് വദഅവാഹും ഫിഹാ. സ്വർഗത്തിൽ അവരുടെ ദുആ, അവിടെ ദുആ എന്നുള്ളതിന് ദഅവ എന്നാ പ്രയോഗിച്ചത്. ഈ ദുആ എന്താണോ അറിയിക്കുന്നത് അതേ അർത്ഥത്തിലാണ് അവിടെ ദഅവ എന്നുള്ളത്. അപ്പോൾ ദുആ എന്നും ദഅവത്ത് എന്നും ദഅവ എന്നും പറഞ്ഞാൽ ഒരേ പ്രയോഗങ്ങളാണ്. ദുആയിന് എന്ത് പറയും? ഇത് മൂന്നും പ്രയോഗിക്കും. ഇനി ദുആ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് പ്രയോഗങ്ങളുണ്ട്. അത് മസ്ദറിനും പറയും, മഫ്ഊൽ ബിഹിക്കും പറയും. എന്നാണ് ആ ദുആ എന്ന് പറഞ്ഞാൽ നമ്മൾ ദുആ ഇറക്കണീന് എന്ത് പറയും? ദുആ എന്ന് പറയും. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ദുആ ചെയ്യണത് അതിനും എന്ത് പറയും? ദുആ എന്ന് പറയും. ഇപ്പൊ ഒരാളുടെ പ്രവൃത്തി ഉണ്ടല്ലോ ദുആ ചെയ്യുക എന്നുള്ള പ്രവൃത്തി, അതിന് ദുആ എന്ന് പറയും. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ദുആ ചെയ്യണത് അതിനും എന്ത് പറയും? ദുആ എന്ന് പറയും. ഇപ്പൊ റബ്ബി സിദ്നി ഇൽമ, അതെന്താ റബ്ബി സിദ്നി ഇൽമ പറഞ്ഞാല്? ആ ആ കലിമത്തിനെ കുറിച്ച് എന്താ പറയാ? അത് ദുആയാണ്. അതേപോലെ തന്നെ ഒരാളെ റബ്ബി സിദ്നി നിർവഹിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും? ദുആ എന്ന് പറയും. അപ്പൊ മസ്ദറിനും ക്രിയാധാതുവിനും ദുആ എന്ന് പറയും. പിന്നെയോ എന്തുകൊണ്ടാണോ കർമ്മം അനുഷ്ഠിക്കുന്നത് അതിനും എന്തെന്ന് പറയും? ദുആ എന്ന് പറയും. അതുകൊണ്ടാണ് ദുആയിന്റെ പുസ്തകങ്ങൾ അതിലൊക്കെ ദുആകളായിരിക്കും. അപ്പൊ അത് പിന്നെ ദുആന്റെ ഇത്തിലാഖ് എന്നതിന് പറയാം പ്രയോഗം. ഇനി ദുആ വിശുദ്ധ ഖുർആനിലും അതേപോലെ തന്നെ ഹദീസിലും കുറെ ഭാഷാ പ്രയോഗങ്ങളിൽ വന്നിട്ടുണ്ട്, കുറെ ഭാഷാ പ്രയോഗങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ദുആ എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഭാഷാ പ്രയോഗങ്ങൾ, ദുആയുടെ ലുഗവിയായ പ്രയോഗങ്ങൾ, ഭാഷാ പ്രയോഗങ്ങൾ. ഒന്ന്, ദുആ എന്നുള്ളത് തലബിനും സുആലിനും പറയും. തലബ് പറഞ്ഞ എന്താ? തലബ് പറഞ്ഞ ആവശ്യപ്പെടുക, സുആൽ എന്ന് പറഞ്ഞാലോ ചോദിക്കുക. അപ്പൊ അതൊന്ന്, ദുആ എന്നുള്ളത് തലബിന് ആവശ്യപ്പെടുന്നതിന്, സുആൽ ചോദിക്കുക എന്നതിന് പ്രയോഗിക്കും. ഉദാഹരണത്തിന് യാ മൂസ ലൻ നസ്ബിറ അലാ ത്വആമി വാഹിദിൻ, പിന്നെന്താ ഫദു ലന റബ്ബക്. യാ മൂസ, ഇസ്രായേലിയർ പറഞ്ഞു മൂസ ലൻ നസ്ബിറ അലാ ത്വആമി വാഹിദിൻ, എന്താ ആ ഒരു ത്വആം കൊണ്ട് ഞങ്ങൾ ക്ഷമിക്കൂല. പിന്നെയോ ഫദു ലന, ഞങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെട്. അവിടെ എന്താ പ്രയോഗിച്ചത്? ഉദൂന്നാ പറഞ്ഞത്. ഉദൂ ഏതിൽ നിന്ന് വന്ന? ദുആയിൽ നിന്ന് വന്നതാണ്. അവിടെ ഉത്ലബ് എന്നാണ്, ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ഇസ് അൽ ചോദിക്കുക എന്നാണ്. അപ്പോ ദുആ എന്നുള്ളത് ഏതിന് വരും? ഭാഷയിൽ ഫലബിന്നും സുആലിനും വരും. മനസ്സിലായിട്ടോ? ഇസ്രായേലിയരുടെ മേൽ അള്ളാഹുവിന്റെ കോപം രിജിസായി വന്നിറങ്ങിയപ്പോൾ ഇസ്രായേലിയർ പറഞ്ഞു യാ മൂസ മൂസ ഉദുലന റബ്ബക്, ഞങ്ങൾക്ക് വേണ്ടി നിന്റെ റബ്ബിനോട് ആവശ്യപ്പെട്. അവിടെ ഉത്തുലും അല്ലെങ്കിൽ ഇസ് അൽ എന്നുള്ളത് അർത്ഥത്തിലാണ്. അപ്പൊ ദുആ എന്നുള്ളത് ഏതിന് വരും? തൊലബിന് വരും, സുആലിന് വരും. ഇവിടെ ഈ ഒരു പ്രയോഗം ഉണ്ടല്ലോ തൊലബ് എന്നുള്ളത്, പല പണ്ഡിതന്മാരും അഖീദയുടെ പണ്ഡിതന്മാർ ദുആന്റെ സാങ്കേതികാർത്ഥവും തൊലബാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം അബൂബക്കർ ബിനുൽ അറബിയും അതേപോലെ തന്നെ ഇമാം ഷൗക്കാനിയും ഒക്കെ പറഞ്ഞത് ദുആ എന്നുള്ളത് ഫിൽ ഹഖീഖത്തി ഫിൽ ലുഗതി വൽ ഹഖീഖതി അത്ലബ്, ഭാഷയിലും ഹഖീഖത്തിലും എന്നാൽ സാങ്കേതികത്വത്തിലും അത് തലബാണ്. ഷൗക്കാനി പറഞ്ഞു അദ്ദുആഉ ലുഗതൻ വശറഅൻ അത്ലബ്, ദുആ എന്ന് പറഞ്ഞാൽ ലുഗതൻ വശറഅൻ, ഭാഷയിലും ഷറഇലും അതെന്താണ്? തലബാണ്. അത് നമുക്ക് ആവശ്യം വരും. കാരണം എന്തുകൊണ്ട്? നമ്മൾ സാങ്കേതികമായിട്ട് ഈ ദുആയെ കുറിച്ച് പറയുമ്പോൾ ദുആ തലബാണെന്ന് പറഞ്ഞു. എന്താ തലബ്? ആവശ്യപ്പെടലാണ്. ഒരു നന്മ കിട്ടണം, ആ നന്മ ആവശ്യപ്പെടുക. ഒരു തിന്മ ചെറുക്കപ്പെടണം, അപ്പൊ ആ തിന്മ ചെറുക്കപ്പെടാൻ ആവശ്യപ്പെടുക. അപ്പൊ എന്താണ് രണ്ടും? എന്താണ് നന്മ കിട്ടലും കിട്ടാൻ ആവശ്യപ്പെടലും തിന്മ ചെറുക്കാൻ ആവശ്യപ്പെടലും എന്താണ്? തലബാണ്. അതുകൊണ്ടാണ് ദുആ തലബാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്നുൽ അറബി പറഞ്ഞു റഹ്മത്തുള്ളാഹി അലൈഹി, ദുആ എന്ന് പറഞ്ഞാൽ ഹഖീഖത്തിലും ലുഗത്തിലും തലബാണ് അതിന്റെ താല്പര്യം. ഷൗക്കാനി പറഞ്ഞു ദുആ എന്ന് പറഞ്ഞാൽ ലുഗത്തൻ വശറാൻ തലബാണ്. അപ്പോ ഭാഷയിൽ തലബ് എന്ന് സുആൽ എന്ന് പറയും, പ്രയോഗിക്കും. അപ്പൊ ഈ പ്രയോഗം തന്നെയാണ് എവിടെയുള്ളത്? ഷറയിലും സാങ്കേതികമായിട്ടും ആർക്കുള്ളത്? ദുആയിനുള്ളത്. അത് അനുബന്ധമായിട്ട് മനസ്സിലാക്കുക. കാരണം അത് നമുക്ക് ഇനി ചില സാങ്കേതിക പദങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ ആവശ്യമായിട്ട് വരും. പിന്നെ ഇസ്തിആനത്ത്, അൽ ഇസ്തിആന എന്ന അർത്ഥത്തിൽ ഭാഷയിൽ ദുആ പ്രയോഗിക്കും. ഇസ്തിആന എന്ന അർത്ഥത്തിൽ ഭാഷയിൽ എന്ത് പ്രയോഗിക്കും? ദുആ പ്രയോഗിക്കും. എന്താ ഇസ്തിആന? സഹായം ചോദിക്കുക, സഹായം ചോദിക്കുക. അതേപോലെ തന്നെ ഇസ്തിഗാസ, ഇവിടെ അതും അതിനോടനുബന്ധിച്ച് പറയാം. അൽ ഇസ്തിഗാസ, ഇസ്തിആന, ഇസ്തിഗാസ എന്നീ അർത്ഥങ്ങളിൽ ദുആ പ്രയോഗിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഇൻ കുൻതും ഫീ റൈബി മിമ്മ അൻസൽന അലാ അബ്ദിന ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലി വദുഉ ശുഹദാകും മിൻ ദൂനില്ലാ. അണ്ടോ, അവിടെ എന്താ? വിശുദ്ധ ഖുർആൻ നാം ഇറക്കിയതാണ് എന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലി, ഈ വിശുദ്ധ ഖുർആനിലെ അധ്യാപനത്തിന് സമാനമായിട്ടുള്ള ഒരു അധ്യാപനം അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ. മാത്രല്ല വദുഉ ശുഹദാകും. എന്താ വദുഉ ശുഹദാകും എന്നാണ്? ആ, നിങ്ങൾ നിങ്ങളുടെ ശുഹദാഇനോട് സഹായം ചോദിച്ചോളൂ എന്നതിനൊരു സൂറത്ത് കൊണ്ടുവരാൻ. അവിടെ വദുഉ എന്നാ പറഞ്ഞത്? വദുഉ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചോളൂ എന്നർത്ഥം. ശുഹദാഇനോടല്ല. പിന്നെയോ ഇമാം ഇബ്നു ഖുതൈബ, അതേപോലെ തന്നെ അൽഫറാ, ഫറാ വ്യാകരണ പണ്ഡിതൻ കൂടിയാണ്, പിന്നെ ഇമാം ഇബ്നു ഖുതൈബ, ഇവരൊക്കെ പറഞ്ഞത് ഇസ്തഗീസു ബിഹിം എന്നാണ്. ഇസ്തഗീസു ബിഹിം, നിങ്ങളുടെ ശുഹദാഇനോട് നിങ്ങൾ ഇസ്തിഗാസ, സഹായം ആവശ്യപ്പെട്ടുകൊള്ളൂ. എന്തിന്? വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന് ചാപ്റ്ററിന് സമാനമായ ഒരു ചാപ്റ്റർ ഉണ്ടാക്കാൻ. അപ്പോ ലുഗത്തിൽ എന്ത് പ്രയോഗിക്കും? ദുആയിന്, ദുആയിന് ഇസ്തിഗാസ അല്ലെങ്കിൽ ഇസ്തിആന എന്നുള്ള പ്രയോഗം വരും എന്നുള്ളത്. ഇതേപോലെ ഭാഷയിൽ നിദാ വിളിക്കുക, അതേപോലെ തന്നെ സിയാ ആർത്ത് വിളിക്കുക എന്നൊക്കെ അർത്ഥത്തിൽ പ്രയോഗിക്കും. സിയാ, നിദ, ഈ അർത്ഥത്തിൽ നിദ വിളിക്കുക എന്ന അർത്ഥത്തിൽ പിന്നെ ദുആ പ്രയോഗിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നക്ക ലാ തുസ്മിഉൽ മൗത വലാ തുസ്മിഉ അസ്സുമ്മ ദുആ എന്ന് പറഞ്ഞു. ഇന്നക്ക ലാ തുസ്മിഉൽ മൗത, നിനക്ക് മരിച്ചവരെ കേൾപ്പിക്കാനാവൂല. വലാ തുസ്മിഉ സും, ബദിരനെ നീ കേൾപ്പിക്കുകയില്ല. അദ്ദുആ, ദുആ കേൾപ്പിക്കൂല. എന്താ ഈ ദുആ? അന്നിദ, വിളി കേൾപ്പിക്കൂല. അപ്പോ വിളിയെ കേൾപ്പിക്കുവാൻ, ബദിരനെ വിളി കേൾപ്പിക്കുവാൻ നിനക്കാവൂല എന്ന് പറഞ്ഞു. അവിടെ വിളി എന്നുള്ളതിന് എന്താ പ്രയോഗിച്ചത്? ദുആയാണ് പ്രയോഗിച്ചത്. അപ്പൊ അർത്ഥം എന്താ? നിദ ആണ്. ഇന്നക്ക ലാ തുസ്മിഉൽ മൗത വലാ തുസ്മിഉ സുമ്മ അന്നിദ, വലാ തുസ്മിഉ സുമ്മ ദുആ യൗമ യഖൂലു നാദു ശറകാഉ മുല്ലദീ സൂറത്തു കഹ്ഫിലില്ലേ, യൗമ നഖൂലു നാദു ശുറകാ അല്ലദീന കുന്തും ബിഹി, യൗമ നഖൂ നാദു ശുറകാഉ മുല്ലദീന സഅംതു മിൻ ദൂനിഹി ഫദഉഹും ഫലം യസ്തജീബു ലഹും വജഅൽന ബൈനഹും മൗബിഖ. സൂറത്തു കഹ്ഫ് അത് തുടക്കം മുതൽ ഓതിയെങ്കിലേ പടുക്കുന്ന ഓതിയിട്ടുണ്ടെങ്കിൽ വരില്ല. അവിടെ പിന്നെ നിങ്ങളുടെ ഷുറക്കായിനെ നിങ്ങൾ വിളിച്ചോളൂ, എന്നിട്ട് അവരെ നിങ്ങൾക്ക് ഉത്തരവ്. അങ്ങനെ ഫദഉഹും, അവർ അവരെ വിളിച്ചു എന്നാണ്. എന്നാല് നദഉഹും എന്നാണ്, അവരവരെ വിളിച്ചു. അവിടെ ദഉഹും എന്ന് പറഞ്ഞാല് ദഅ എന്ന് പറഞ്ഞാൽ അവിടെ നാദ എന്നുള്ള നാദ എന്നുള്ള അർത്ഥത്തിലാണ്, വിളിച്ചു എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഭാഷയിൽ ദുആ എന്നുള്ളതിന് ഇതായി പ്രയോഗിക്കും. ഇതേപോലെ തന്നെ അൽ ഖൗൽ എന്ന അർത്ഥത്തിന് പ്രയോഗിക്കും. വാക്ക് എന്ന അർത്ഥത്തിന്, വാക്ക് എന്ന അർത്ഥത്തിന് ദുആ പ്രയോഗിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഖൗൽ അല്ല, ദുആ വരുന്നതാണ്. പിന്നെ ഇത് പിന്നെ ഫമാ കാന ദഅവാഹും ഇദ് ജാഅഹും ബസ്ന, നമ്മുടെ ശിക്ഷ അവർക്ക് വന്നപ്പോൾ അവരുടെ ദഅവ ആയില്ല എന്നാണ്. അവിടെ ദഅവ ആയില്ല എന്നാണ് എന്താ, അവരുടെ വാക്ക് ആയില്ല എന്നാണ് ഖൗൽ. നമ്മുടെ ശിക്ഷ വന്നപ്പോൾ അവരുടെ വാക്ക് എന്ത് മാത്രമായി, ഇന്നാ കുന്നാ ബാലിമീൻ, ഞങ്ങൾ വളരെ അക്രമികളായിരുന്നു എന്നവർ പറഞ്ഞു. അപ്പൊ അവിടെ ദഅവാഹും എന്ന് പറഞ്ഞാൽ അവരുടെ ദുആ അല്ലെങ്കിൽ ദഅവ ആയില്ല എന്നുള്ളത്, ദഅവ എന്ന് പറഞ്ഞാൽ അവിടെ അവരുടെ വാക്ക് ആയില്ല എന്നുള്ളതാണ്. അപ്പൊ വാക്ക് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും. ഇതേപോലെ അറബി കവിതയിൽ കാണാം, لمو البوارك في الليالي المدهم يدعون انطر والرماح كانها اشتان بئر في لبان الادهم. هذا يدعون انطر അവർ യദ്ഊന, അവർ പറയുന്നു, യാ അന്തറ, അന്തറ അന്തറ ഇബ്നു ഷദ്ദാദിനെ കുറിച്ച് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ഒരു ധീരനായിരുന്നു, അയാളൊരു കവിയായിരുന്നു. അപ്പോ ധീരതയുടെ വിഷയത്തിൽ എല്ലാവരും പറയും അന്തറ എന്ന് പറയും, അന്തറ ഇബ്നു ഷദ്ദാദ്. അപ്പൊ യദ്ഊന, അവിടെ കവി പറയുന്നത് യദ്ഊന അന്തറ, ആളുകൾ വിളിക്കുക, ആളുകൾ പറയാണ് യാ അന്തറ, അന്തറ എന്ന് വിളിക്കുക. അതായത് യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോ ആ കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധത്തിൽ എല്ലാവരും അന്തറനെ എന്ത് ചെയ്യാണ്, പറയാണ്. അപ്പൊ അവിടെ യദ്ഊന എന്ന് പറഞ്ഞാൽ യഖൂലൂൻ, അവർ പറയുന്നു, അന്തറ എന്നാണ് യാ അന്തറ. അവിടെ അവിടെ ആ കവിതയ്ക്ക് വിവരണം നൽകിയവർ പറഞ്ഞ അവിടെ യദ്ഊൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഖൂലൂൻ എന്നുള്ളതാണ്. ഭാഷയിൽ അങ്ങനെ പ്രയോഗിക്കും, ഖൗൽ എന്നുള്ളതിന് പ്രയോഗിക്കും. വേറെയും ആയത്തുകളും ഇതിൽ കാണാൻ സാധിക്കും, എന്നാൽ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു. ഇതേപോലെ ഒരു സംഗതിക്ക് പ്രേരണ അല്ലെങ്കിൽ ഒരു സംഗതിയിലേക്ക് നയിക്കൽ, ആ അർത്ഥത്തിൽ ദുആ പ്രയോഗിക്കും എന്ന് പറഞ്ഞാൽ അൽഹസ്സു അലഷൈ എന്നതിന് പറയാം. ഒരു സംഗതിക്കുള്ള പ്രേരണ അല്ലെങ്കിൽ ഒരു സംഗതിയിലേക്കുള്ള തെളിക്കൽ അല്ലെങ്കിൽ ഒരു സംഗതിയിലേക്ക് പ്രേരണ നൽകൽ. വല്ലാഹു യദ്ഉ ഇലാ ദാരി സലാം, വല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വതആല യദ്ഉ, യദ്ഉ മാനാ എന്താ, അല്ലാഹു പ്രേരണയേകുന്നു. എവിടേക്ക് പ്രേരണയേകുന്നു, ഇലാ ദാരി സലാം, സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ അതിലേക്ക് അല്ലാഹു നയിക്കുന്നു, അതാണ് അസൈർ ഇലൈ, അതിലേക്ക് നയിക്കുക, അല്ലാഹു സ്വർഗത്തിലേക്ക് നയിക്കുന്നു. അതുപോലെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മ യദ്ഉനനി ഇലൈ, റബ്ബി സിജ്നു ഇലൈ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ എനിക്ക് ജയിലാണ് ഏറ്റവും ഇഷ്ടകരമായത്, മിമ്മ യദ്ഉനനി ഇലൈ, അവരേതൊരു കാര്യത്തിനാണ് എനിക്ക് പ്രേരണയേകുന്നത് അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലേക്കാണ് എന്നെ നയിക്കുന്നത്, അതിനേക്കാൾ ഏത് കാര്യത്തിലേക്കാണ് നയിക്കുന്നത് ആളുകൾ, ഈ പട്ടണത്തിലെ സ്ത്രീകൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രലോഭിപ്പിക്കുകയാണ്, പ്രീണിപ്പിക്കുകയാണ് പല കാര്യങ്ങൾക്കും. അപ്പൊ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയാണ് പടച്ചോനെ, റബ്ബി അസ്സിജ്നു അഹബ്ബു ഇലയ്യ, ജയിൽവാസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടകരമായത്, മിമ്മ യദ്ഉനനി ഇലൈ, അവരെന്നെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെന്നെ നയിക്കുന്ന കാര്യം ഏതാണ് അതിനേക്കാൾ, അവരിൽ അവരുടെ ലൈംഗികതയിലേക്കാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ പൂരണത്തിലേക്കാണ് ക്ഷണിക്കുന്നത്, അപ്പൊ അതിനേക്കാൾ എനിക്കിഷ്ടം അത് ജയിൽവാസമാണ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ദുആ യദ്ഉനനി എന്നാണ്, അവരെന്നെ അവരെന്നെ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരെന്നെ നയിക്കുന്നു എന്ന അർത്ഥത്തിൽ. ഇതേപോലെ പിന്നെ ഈമാൻ എന്ന അർത്ഥത്തിൽ ഈമാൻ എന്ന അർത്ഥത്തിൽ ദുആ വരും. സൂറത്തുൽ ഫുർഖാന്റെ അവസാനത്തെ ആയത്ത് ഏതായത്? എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല, ലൗലാ ദുആഉകും നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നെങ്കിൽ. അവിടെ ദുആ എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ ഈമാനുക്കും എന്നാണ്. നിങ്ങളുടെ നിങ്ങളുടെ ഈമാൻ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ റബ്ബ് എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല. ഈമാൻ എന്നുള്ളതാണ് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള തഫ്സീർ. ആ തഫ്സീറിനെയാണ് ഇമാം ബുഖാരി എടുത്തു കൊടുത്തത്. ഇമാം ബുഖാരി എടുത്തു കൊടുത്തത് ദുആ എന്ന് പറഞ്ഞ അവിടെ ഈമാൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇതേപോലെ വേറെയും പിന്നെ തസ്മിയ എന്ന അർത്ഥത്തിൽ ദുആ വരും. തസ്മിയ എന്ന് പറഞ്ഞാൽ പേരിട. സൂറത്ത് അഹ്സാബിൽ പറഞ്ഞില്ലേ, ഉദുഊഹും ലി ആബാഇഹിം, ഉദുഊഹും മക്കളെ പേരിട്ട് വിളിക്കാൻ പറയാണ്. ആരിലേക്ക് ചേർത്തിട്ട്? ലി ആബാഇഹിം, വാപ്പമാരിലേക്ക് ചേർത്ത്. അപ്പൊ വാപ്പമാരിലേക്ക് ചേർത്ത് മക്കൾക്ക് പേരിടുക എന്നാണ് അള്ളാഹു പറയുന്നത്. അതിന് പ്രയോഗിച്ചത് എന്താ? ഉദുഊഹും, മക്കൾക്ക് നിങ്ങൾ പേര് വിളിക്കുക. ലി ആബാഇഹിം, അവരുടെ വാപ്പമാരിലേക്ക് ചേർത്ത്. പല മുഫസ്സിരീങ്ങളും ആ രീതിയിലാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അവിടെ ഉദുഊ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തസ്മിയാണ്, തസ്മിയാണ്. വേറെയും അർത്ഥമുണ്ട്. അതേപോലെ തന്നെ ഇബാദത്ത് എന്ന അർത്ഥത്തിൽ ഭാഷയിൽ തന്നെ ദുആ പ്രയോഗിക്കും. ഇബാദത്ത് എന്ന അർത്ഥത്തിൽ ഭാഷയിൽ തന്നെ ദുആ പ്രയോഗിക്കും. പല മുഫസ്സിരീങ്ങളും അള്ളാഹുവോടൊപ്പം നിങ്ങൾ ദുആ ചെയ്യുന്നവർ എന്നുള്ളതിന് പല മുഫസ്സിരീങ്ങളും പറഞ്ഞത് ഇന്നല്ലദീന തഅബുദൂന മിന്ദൂനില്ല എന്നാണ്. അപ്പൊ ഇവിടെ തദ്ഊൻ എന്നുള്ളതിന് ലുഗയിൽ തന്നെ എന്ത് അർത്ഥമുണ്ട്? ഇബാദത്ത് എന്ന് അർത്ഥമുണ്ട്. അപ്പൊ ഇങ്ങനെ പല അർത്ഥങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ തന്നെ വന്ന വാരിദായ ഒരു പദമാണെന്ത്? ദുആ എന്നുള്ളത്, ദുആ എന്നുള്ളത്. അപ്പൊ ഇത് ഈ പറഞ്ഞ സംഗതികൾ ഒന്നുകൂടി, ഭാഷയിൽ എന്താണ് ദുആയിനുള്ളതായ പ്രയോഗങ്ങളാണ്, ഭാഷയിൽ ദുആയിനുള്ളതായ പ്രയോഗമാണ്. അപ്പൊ കേവലം പിന്നെ ഒരു വിളി അല്ലെങ്കിൽ തേട്ടം എന്ന അർത്ഥത്തിൽ മാത്രമല്ല ആര് വന്നിട്ടുള്ളത്, ദുആ എന്നുള്ള കലിമത്ത് വന്നിട്ടുള്ളത്. അത് അറബി ഭാഷയിലും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെയും അതേപോലെ തന്നെ തിരുസുന്നത്തിൻ്റെയും പ്രയോഗങ്ങളിൽ എന്നുള്ളത്, അതിനാണ് ഈ കാര്യങ്ങൾ ഇവിടെ എഴുതിയത്. ഇനി ദുആയുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക ശബ്ദങ്ങളുണ്ട്. അത് നമ്മളുടെ വിഷയത്തിലേക്ക് ബന്ധപ്പെട്ടത്, ദുആയുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക ശബ്ദങ്ങൾ. ഞാൻ ആ സാങ്കേതിക ശബ്ദങ്ങൾ അത് വേർപെടുത്തി ഇവിടെ എഴുതും ചില തട്ടുകളായിട്ട്. എന്നിട്ട് എന്തിനാണ് അങ്ങനെ തരംതിരിച്ചത്, ഓരോ തരംതിരിവിൻ്റെയും പ്രത്യേകത എന്ത്, അതിന് ദുആയുമായിട്ടുള്ള ബന്ധം എന്ത് എന്നുള്ളത് ഇൻഷാല്ലാ പിന്നീട് അതിനെ തുടർന്ന് വിശദീകരിക്കാം. അപ്പോൾ ദുആയുമായി ബന്ധപ്പെട്ടുള്ളതായ ഒരു കൂട്ടം പ്രയോഗങ്ങളാണ്. ഒന്ന്, സ്വലാത്ത്. അതേപോലെ തന്നെ ദിക്ർ, അതേപോലെ ഇബാദത്ത്, അതേപോലെ തന്നെ ഇസ്തിആനത്ത്. ഇത് ദുആയുമായി ബന്ധപ്പെട്ടുള്ളതായ ഒരു കൂട്ടം പ്രയോഗങ്ങളാണ്. ഇതേപോലെ ദുആയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കൂട്ടം പ്രയോഗങ്ങളുണ്ട്. അവ ഒന്ന് ഇസ്തിഗാസ, രണ്ട് ഇസ്തിആദ, മൂന്ന് ലിയാദ, ലിയാദ പിന്നെ ഇസ്തിജാറ, പിന്നെ ഇസ്തിഗ്ഫാർ, പിന്നെ ശഫാഅ. പിന്നെ ഒരു പ്രയോഗം സുആൽ. പിന്നീടൊരു പ്രയോഗം നിദാ, ജുആർ, പിന്നീട് ഇബ്തിഹാൽ. നിദാ, ജുആർ, ഇബ്തിഹാൽ. ഇത് നാല് കൂട്ടം കലിമത്തുകളാണ്. അതിൽ ആദ്യത്തേത് സലാത്ത്, ദിക്ർ, ഇബാദത്ത്, ഇസ്തിആനത്ത്. പിന്നത്തേത് ഇസ്തിഗാസ, ഇസ്തിആദ, ലിയാദ, ഇസ്തിജാറ, ഇസ്തിഗ്ഫാർ, ഷഫാഅ. പിന്നൊന്ന് സുആൽ, അതിൽ അത് മാത്രമേ ഉള്ളൂ. പിന്നീടൊന്ന് നിദാ, ജുആർ, ഇബ്തിഹാൽ. എന്താണ് ഈ നാല് കൂട്ടം പ്രയോഗങ്ങളുടെ പ്രത്യേകത? ഏത് നിലക്കാണ് ഈ പ്രയോഗങ്ങൾ ദുആയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഇവയും ദുആവും തമ്മിൽ എന്താ ബന്ധം? ആദ്യത്തെ പാഠം, ഈ കലിമത്തുകളെല്ലാം ആരെയാണ് അറിയിക്കുന്നത്? ദുആയിനെയാണ് അറിയിക്കുന്നത്. അൽ കലിമാത്തുൽ ലത്തീ തദുല്ലു അല ദുആ, ദുആയിനെ വിളിച്ചറിയിക്കുന്ന കലിമത്തുകളാണ് ഏത്? ഇവകളൊക്കെ. പതിനാല് കലിമത്തുകൾ ഒക്കെ ദുആയെയാണ് വിളിച്ചറിയിക്കുന്നത്. സലാത്ത്, ദിക്ർ, ഇബാദത്ത്, ഇസ്തിആനത്ത്, ഈ നാല് കലിമത്തുകളെ കുറിച്ച് പറയുന്നത് ഇവ ഒന്നുകിൽ ദുആഇന്റെ മുത്തറാദിഫാണ്, പര്യായമാണ്, അല്ലെങ്കിൽ ദുആഇനേക്കാൾ അർത്ഥസമ്പുഷ്ടി ഇവക്കുണ്ട്. ഒന്നുകിൽ ദുആ എന്നുള്ളതിന് നേരെ പര്യായമാണ് ഏത്? ഇവകൾ. അല്ലെങ്കിൽ ദുആഇനേക്കാൾ ആശയം അതിനുണ്ട്, ഇവക്കുണ്ട്. സലാത്ത് എന്താ? സലാത്തിന്റെ ഭാഷാർത്ഥം, സലാത്ത് എന്ന ദുആയാണ്. സലാത്ത് എന്ന ദുആയാണ്. ദുആ അല്ലാത്തത് സലാത്തിലില്ലേ? നിസ്കാരത്തിൽ ദുആയും ഉണ്ട്, പിന്നെയോ? ആ, ദുആ അല്ലാത്തതും ഉണ്ട്. ദുആയുണ്ട്, ദുആ അല്ലാത്തതും ഉണ്ട്. പക്ഷേ ദുആ എന്ത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സലാത്ത് മുഴുവൻ ദുആയാണ്. അങ്ങനെയുണ്ട്, ദുആ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ദുആഉ മസ്അലത്തിൻ, മറ്റൊന്ന് ദുആഉ ഇബാദത്തിൻ. ദുആഉ രണ്ട് രീതിയിലാണ്. അത് ഒന്ന് ഇവിടെ എഴുതാം, ദുആഉ മസ്അല, മറ്റൊന്ന് ദുആഉ ഇബാദ. ദുആഉ മസ്അല, അതിൻ്റെ ഒരു ഉദാഹരണം എന്താണ്? ദുആഉ ഇബാദ, അതിൻ്റെ ഒരു ഉദാഹരണം. ദുആഉ മസ്അലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാൻ ദുആ ചെയ്യാണ്, റബ്ബി സിദ്നി ഇൽമ, അതെന്താണ്? നേരിട്ട് ദുആയാണ് അല്ലേ, റബ്ബി സിദ്നി ഇൽമ, അതാണ് ദുആഉ മസ്അല. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബ, ഇങ്ങനെയുള്ള നേരിട്ടുള്ള ദുആകൾ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന, അതെന്താ? ദുആഉ മസ്അലയാണ്, ചോദിക്കാണ്, ദുആയാണ്. മറ്റേത് ദുആഉ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇപ്പൊ നിസ്കാരത്തിൽ റുക്കൂ ചെയ്യാണ്, ഈ റുക്കൂ എന്താണ്? ദുആയാണ്. എന്തിനാ ഞാൻ റുക്കൂ ചെയ്യണത്? അള്ളാഹുവെ, നീ നിർബന്ധാക്കിയ നിസ്കാരമാണ് നിർവഹിക്കുന്നത്, എനിക്ക് എന്ത് കിട്ടണം? കൂലി കിട്ടണം, എനിക്ക് സ്വർഗം കിട്ടണം, അതുകൊണ്ടാണ് എന്ത് ചെയ്യണേ ഞാൻ ചെയ്യണത്. അപ്പൊ ഈ റുക്കുഅ് അവർ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നിയ്യത്തിൽ എന്താണുള്ളത്? ആ ഫലബാണുള്ളത്, തേട്ടമാണുള്ളത്. അപ്പോ ഞാൻ റബ്ബന അതിന ഫിദ്ദുനിയ എന്ന് പറഞ്ഞതുപോലെയാണോ ഈ ദുആ? അല്ല, ഇത് ലിസാനുൽ മക്കാലിലല്ല, ലിസാനുൽ ഹാലിലാണ് ദുആ. ലിസാനുൽ മക്കാൽ എന്ന് പറഞ്ഞാൽ റബ്ബന അതിന ഫിദ്ദുനിയ, പറഞ്ഞുകൊണ്ടുള്ള ദുആ. എന്നാൽ ദുആ ഇബാദയിൽ ലിസാനുൽ ഹാലാണ്. അവസ്ഥ എന്താ? ഇത് ഏതിന്റെ അവസ്ഥയാണ്? ദുആയിന്റെ അവസ്ഥയാണ്. കാരണം ഇത് ഞാൻ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. നിയ്യത്ത് എന്താ? പഠിച്ചവന്റെ കൂലി കിട്ടാൻ, അള്ളാഹുവിന് പൊരുത്തം കിട്ടാൻ അള്ളാഹു ഷറാക്കിയത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു സർക്കസാർ ഇങ്ങനെ വളഞ്ഞെന്നല്ല, ഇങ്ങനെ വളഞ്ഞെന്ന്, അത് ഇതിൽ ദുആണ്ട? ഇല്ല, കേവലം ഒരു വളച്ചിൽ മാത്രമാണ്, ഒന്നുമില്ല. അതേസമയം ഒരു നിസ്കരിക്കുന്ന ഒരു മുഅ്മിൻ, അവന്റെ ആ നിസ്കാരം, അതിലെ റുക്ഉ്, അതിലെ സുജൂദ് കേവലം കർമ്മങ്ങളാണ് ബാഹ്യമായിട്ട് കാണുന്നതെങ്കിലും അതെന്താണ്? അത് ദുആയാണ്. പക്ഷെ ആ ദുആ എന്തല്ല, നേരിട്ട് നമ്മൾ നടത്തുന്ന റബ്ബന ആതിനാ ഫിദ്ദുനിയ എന്നുള്ള ദുആയല്ല. പിന്നെയോ ആ അമല്, അത് ഒരു ദുആയെയാണ് ആ അവസ്ഥ അറിയിക്കുന്നത്, ആ അവസ്ഥ അറിയിക്കുന്നത്. അതുകൊണ്ട് ലിസാനുൽ ഹാലിൽ അതൊരു ദുആയാണ്. അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്, ദുആ ഇബാദത്ത് എന്ന് പറയുന്നത്. മനസ്സിലായണ്ടോ? ആളുകൾക്ക് തിരിയായി മണ്ടിയെങ്കിൽ പറയണം നിങ്ങൾക്കിത് ഓടണില്ല എന്നുള്ളത്. മനസ്സിലായണ്ട? അപ്പോ ഇങ്ങനെയാകുമ്പോ സലാത്ത്, നമ്മൾ സലാത്ത് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകൾ, പ്രവൃത്തികൾ, ഇതാണ് സലാത്ത് എന്ന് പറയും. ആ സലാത്ത് എന്താണ്? ആ സലാത്ത് ദുആയാണ്. ഒന്നുകിൽ ദുആ മസ്അലയാണ്, റബ്ബിഗ്ഫിർലി വർഹംനി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ, ഇങ്ങനെ ദുആയാണ്. അല്ലെങ്കിൽ ദുആ ഇബാദത്താണ്. അപ്പോ ദുആ അതിന്റെ മുത്തറാദിഫ് പര്യായം എന്ന പോലെയാണ് ആരുള്ളത്? സലാത്ത് ഉള്ളത്. ഒരു പരിഗണനയിൽ അതല്ല എങ്കിൽ, ഇനി ദുആവ് മസ്അല മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ഈ ദുആവിനേക്കാൾ വിശാലമായ അർത്ഥമാണ് ആർക്കുള്ളത്? സലാത്തിനുള്ളത്. ഇനി ദിക്ർ, ദിക്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളു ദുആ എന്താ? അഫ്ളു ദുആ അൽഹംദുലില്ലാ. അഫ്ളു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാ. അഫ്ളു ദുആ അൽഹംദുലില്ലാ. ദുആയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? അത് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ ദുആ ഉണ്ട്, അതെന്താണ്? ദിക്റാണ്. പക്ഷെ ആ ദിക്റിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ എന്നാണ്. ഖൈറു ദുആ ദുആഉ യൗമി അറഫ വ അഫ്ളു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബലി لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. അപ്പോൾ അർഫയിൽ ഏറ്റവും നല്ല ദുആ ഏതാ? അത് ല ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അപ്പോൾ അതെന്താ ശരിക്ക്? ല ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ദിക്റാണ്, അൽഹംദുലില്ലാ ദിക്റാണ്. പക്ഷെ അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? ദുആ എന്നാ പറഞ്ഞത്. അപ്പോൾ ദുആ എന്നാർക്ക് പറയും? ദിക്റിന് പറയും. പക്ഷേ ദിക്റിൽ ദുആ മാത്രമേ ഉള്ളൂ? അല്ല, ദിക്റിൽ ദുആ അല്ലാത്ത കലിമത്തുകളും ഉണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കിയതുപോലെ തന്നെയാണ് ഇതിലും മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ദുആയിന് പര്യായമെന്നോണം നിൽക്കുന്ന ഒരു പദമാണ് ഇത്, ദിക്ർ. അല്ലെങ്കിൽ ഒരു പരിഗണനയിൽ ദുആയിനേക്കാൾ കൂടിയ ആശയം ആർക്കുണ്ട്? ദിക്റിനുണ്ട്. ഇബാദത്ത്, ഇബാദത്ത് ദുആന്റെ പര്യായമാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ. അദ്ദുആ ഹുവൽ ഇബാദ, ദുആ അത് ഇബാദത്താകുന്നു. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയെ എന്ത് പറഞ്ഞു? അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ദുആ ഇബാദത്തിന് പര്യായമാണ്, ദുആ ഇബാദത്തിന് പര്യായമാണ്. പക്ഷേ ഇബാദത്ത് രണ്ട് രീതിയിലുണ്ട്. ഇബാദത്ത് ദുആയായിട്ടുണ്ട്, ഇബാദത്ത് ദുആയല്ലാതെയുണ്ട്. അതെങ്ങനെ? നേരിട്ട് നമ്മൾ ദുആ ചെയ്യില്ലേ? ഇപ്പൊ ഞാൻ ദുആ ചെയ്യാണ്, റബ്ബിഗ്ഫിർലി വർഹംനി, ഇതെന്താ? ഇത് ദുആയാണ്, ഇതെന്തുമാണ്? ഇബാദത്തുമാണ്. ഞാൻ സുജൂദ് ചെയ്യാണ്, അതെന്താ? ഇബാദത്താണ്. ഞാൻ സുജൂദ് ചെയ്യാണ്, അതെന്താണ്? ഇബാദത്താണ്. ഏത് ഇബാദത്ത്? ആ ദുആ ഇബാദത്താവുന്ന ദുആ. അപ്പോ ഈ ദുആ കൊണ്ട് ദുആ മസ്അലയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ദുആയേക്കാൾ കൂടി അർത്ഥമായിരിക്കുന്നത് ഇബാദത്തിനുണ്ട്. എന്നാൽ ദുആ കൊണ്ട് ഈ രണ്ട് ദുആയുമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് ഇതിന്റെ പര്യായമാണ്. മനസ്സിലായോ? ചിലർക്ക് കയറണില്ല തോന്നുന്നു. അതായത് ദുആ രണ്ട് നിലക്ക് പറഞ്ഞു, ഒന്ന് ദുആവ് മസാല, മറ്റൊന്ന് ദുആ ഇബാദ. ഇത് ഇവിടെ പോകരുത്. ഇത് മസാല നടന്നെങ്കിൽ തേട്ടാണ്. മനസ്സിലായി? ദുആ ഇബാദ എന്ന് പറഞ്ഞാൽ അത് കർമ്മമാണ്. പക്ഷെ ആ കർമ്മം ഏതാണ്ടിന്റെ അടിസ്ഥാനത്തിലാ? ദുആയുടെ അടിസ്ഥാനത്തിലാണ്. ആ കർമ്മത്തെ ഇബാദത്താക്കുന്നത് അതിലുള്ള ദുആയാണ്. അപ്പൊ ഇബാദത്തെ ഒരിക്കലും ഇതിൽ നിന്ന് മുക്തല്ല, ദുആയിൽ നിന്ന് മുക്തല്ല. ഒന്നുകിൽ നേരിട്ട് ദുആയാണ്, അല്ലെങ്കിൽ കർമ്മമാണെങ്കിൽ തന്നെയും അത് ഇബാദത്താക്കുന്നത് അതിലുള്ള ദുആയാണ്. ദുആ കൊണ്ട് ഉദ്ദേശം ദുആ മസ്അലയാണ് എങ്കിൽ, ഇതാണ് എങ്കിൽ ഇബാദത്ത് പര്യായാവൂല. പിന്നെയോ? ആ അത് പിന്നെ ദുആയേക്കാൾ ഇബാദത്തിന് അപ്പരർത്ഥം ഏറെണ്ട്. അതേതാണ്? ദുആ ഇബാദത്താണ്. അത് ഏറെയുള്ളതാണ്. മനസ്സിലായോ? ഏതായാലും ഇബാദത്ത് ദുആന്റെ പര്യായമായിട്ടുള്ള പദമാണ്. കാരണം ദുആ കൊണ്ട് ഈ രണ്ട് ദുആയും ഉദ്ദേശിക്കും. അപ്പൊ അത് ഇതിന് കൃത്യമാണ്, ഇബാദത്തിന് കൃത്യമാണ്. ഈ അസലുകൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജമാഅത്തുകാരും മറ്റുമൊക്കെ ഇബാദത്തിന്റെ പേരിൽ സൃഷ്ടിക്കുന്നതായ പുകമറകളുടെ ചുരുൾ അഴിയും. നമുക്കതിലുള്ളതായ ഇഷ്കാലുകൾ നീങ്ങിക്കൊട്ടും. അർഷ്ബിത്തിൽ അർഷ് സുമ്മങ്കുഷ് എന്നാണ്. നമ്മൾ ചാടുന്ന പീഠം ഉറപ്പിച്ച് നിർത്തിയിട്ട് പിന്നെ ചാടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ല. അതേസമയം പീഠം ഉറപ്പിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ മറിഞ്ഞു പോകും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ അസലുകൾ എന്ത് ചെയ്യുന്നത്, ഈ വിഷയങ്ങളിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവകൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത്തരം വിഷയങ്ങൾ പിന്നെ ഇഷ്കാലം ഉണ്ടാവില്ല. ഇനി ഇസ്തിആനത്ത്, ദുആ അതിൻ്റെ പര്യായമാണെന്ത്? ഇസ്തിആനത്ത്, ദുആ പ്രയോഗിക്കുന്നിടത്ത് ഇസ്തിആനത്ത് പ്രയോഗിക്കും. എപ്പോൾ? ദുആ ഏതാകുമ്പോൾ? ദുആവ് മസ്അലത്താകുമ്പോൾ, ദുആ ഇബാദത്താകുമ്പോഴല്ല. അപ്പോൾ ദുആവ് മസ്അല, അതിന് നേരെ പര്യായമാണിത് ഇസ്തിആനത്ത്, സഹായം ആവശ്യപ്പെടുക എന്നുള്ളത്. അപ്പൊ ദുആ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുആ മസ്അലയാണ് എങ്കിൽ ഇസ്തിആനത്ത് അതിൻ്റെ പര്യായമാണ്. എന്നാൽ ദുആ ഇബാദ കൂടി ഇവിടെ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഇബാദത്തിൻ്റെ ഇസ്തിആനത്തിൻ്റെ നേരെ പര്യായം എന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ദുആ മസ്അലയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇസ്തിആനത്ത് ഇതിൻ്റെ പര്യായമാണ്. കാരണം ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ തലബുൽ ഔനാണ്, സഹായം തേടലാണ്, സഹായം തേടുക എന്നുള്ളതാണ്. അള്ളാഹു എനി എന്നെ സഹായിക്കണമേ, അള്ളാഹു എനി എന്നെ അനുഗ്രഹിക്കണമേ, തലബുൽ ഔനാണ്, സഹായം ആവശ്യപ്പെടലാണ്. അതെന്ത് മാത്രം? അത് ദുആ മസ്അല മാത്രമാണ്. അപ്പോൾ ആ നിലക്ക് ദുആയിൻ്റെ പര്യായമാണ് ആര്? ഇസ്തിആനത്ത് എന്നുള്ളത്. അപ്പൊ ഇതാണ് ഈ നാല് കൂട്ടങ്ങളുടെ പ്രത്യേകത. സലാത്ത്, ദിക്ര്, ഇബാദത്ത്, ഇസ്തിആനത്ത് എന്നീ പ്രയോഗങ്ങൾ, സാങ്കേതിക ശബ്ദങ്ങൾ ഒന്നുകിൽ ദുആയിന്റെ പര്യായങ്ങളാണ്, അല്ലെങ്കിൽ ദുആയിനേക്കാൾ വിപുലമായ ആശയം ഉൾക്കൊള്ളുന്ന പദങ്ങളാണ്. ആ നിലക്കാണ് ഈ നാല് സാങ്കേതിക ശബ്ദങ്ങൾക്ക് ആരോടുള്ള ബന്ധം? ദുആയിനോടുള്ള ബന്ധം. ദുആ എന്നുള്ളൊരു വിഷയം പറയാൻ എളുപ്പമാണ്, പക്ഷെ ഒരു വിഷയം സംസാര വിഷയമായിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് പഠിക്കുകയും എന്തുകൊണ്ട്, എങ്ങനെ, എപ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ ഇതിനെ വിഷയം അവതരിപ്പിക്കുന്നത്. തയ്യബ്. ഇനി ഇസ്തിഗാസ, ഇസ്തിആദ, ലിയാദ, ഇസ്തിജാറ, ഇസ്തിഗ്ഫാർ, ഷഫാ, ഈ പ്രയോഗങ്ങൾക്ക് നമ്മൾ സാധാരണ കേൾക്കണതാണ് ദുആയുമായി ബന്ധപ്പെട്ട്. എങ്ങനെയാണ് ഇവകൾ ദുആയിനെ അറിയിക്കുന്നത്? ഇവക്ക് ദുആയിട്ടുള്ള ബന്ധം എന്താണ്? അതേപോലെ സുആൽ, അതേപോലെ ഈ മൂന്ന് നിദാ, ജുആർ, ഇബ്തിഹാൽ, ഈ പ്രയോഗങ്ങൾ അതായിട്ട് അതിന് ദുആയായിട്ട് എന്താണ് ബന്ധം, അത് ദുആയിൽ എന്താണ് അറിയിക്കുന്നത്, ഇതാണ് നമ്മൾ അടുത്ത് മനസ്സിലാക്കുക. ദുആയിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ, അതിൻ്റെ ഭാഷാ പ്രയോഗം പറഞ്ഞപ്പോൾ, ദുആ എന്നുള്ളത് അതിന്റെ ഒന്നാമത്തെ ഭാഷയിലെ അർത്ഥം പറഞ്ഞത് എന്താ? തലബാണ്. ദുആ എന്നുള്ളത് നമ്മൾ പറഞ്ഞ തലബാണ് അല്ലെങ്കിൽ സുആൽ അല്ലേ, തലബാണ്. ദുആക്ക് തലബ് എന്നുള്ളത് ലുഗത്തിലും ശറഈലും അല്ലെങ്കിൽ ലുഗത്തിലും ഹഖീഖത്തിലും അതാണ് അർത്ഥം എന്ന് പറഞ്ഞ രണ്ട് പണ്ഡിതന്മാരെ പറഞ്ഞ് ആരൊക്കെ? ആ ഇമാം അബൂബക്കർ ഇബിനുൽ അറബി. ഇബിനു അറബി അല്ല, ഇബിനുൽ അറബി. ഇബിനുൽ അറബിയും ഇബിനു അറബിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇബിനു അറബി സൂഫി കൂഫി ഖുറാഫി അയാളെ വധിക്കപ്പെട്ട ആളാണ് ഇബിനു അറബി. എന്നാൽ ഇബിനുൽ അറബി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രാമാണികനായ പണ്ഡിതനാണ്. അദ്ദേഹം ഇസ്ലാമിക ലോകത്തെ അറിയപ്പെട്ട ശ്രദ്ധേയനായ ഒരു മഹാ പണ്ഡിതനാണ് ഇബിനുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി. അബൂബക്കർ ഇബിനുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് പിന്നെ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്, അൽ അവാസിം മിനൽ ഖവാസിം, അതേപോലെ തന്നെ അഹ്കാമുൽ ഖുർആൻ തുടങ്ങി ഗ്രന്ഥങ്ങളൊക്കെ ഉള്ള ആളാണ് ഇബിനുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി. അതേപോലെ മറ്റൊരു പണ്ഡിതൻ ഇമാം അഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ബിൻ അലി അഷൗക്കാനി, അഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി. അവർ പറഞ്ഞത് ഇബിനുൽ അറബി പറഞ്ഞു ലുഗത്തിലും ഹഖീഖത്തിലും, ലുഗത്തിലും ഹഖീഖത്തിലും തൊലബാണ് ദുആയിന്റെ അർത്ഥം. ലുഗത്തിലും ഹഖീഖത്തിലും എന്ന് പറഞ്ഞാൽ ഭാഷയിലും സാങ്കേതികത്വത്തിലും. അതേപോലെ തന്നെ ഷൗക്കാനി പറഞ്ഞു അദ്വാവു ലുഗത്തൻ വശറാൻ ഹുവ തലബ്. ദുആ എന്ന് പറഞ്ഞാൽ ലുഗത്തൻ ഭാഷയിലും വശറാൻ ഷറയിലും, ഷറയിന്റെ സാങ്കേതിക ശബ്ദത്തിലും അതിന്റെ അർത്ഥം തൊലബാണ്. അപ്പോ ദുആ തൊലബാണ്. തൊലബാകുമ്പോ രണ്ട് കാര്യമാണ് നമ്മൾ തൊലബിലൂടെ ചോദിക്കുക. ഒന്നെന്താണ്? ഒന്ന് എന്താ നമ്മൾ ഒന്നിച്ച് ചോദിക്കുക? എന്തിനാ തൊലബ്? ജൽബുൽ മനാഫിയ വൽ മസാർ. എന്താ ആ ഉപകാരപ്രദമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മസാറായ സന്തോഷകരമായ ഹൃദ്യമായ കാര്യങ്ങൾ, അത് തേടലാണ് എന്ത്? ദുആ. എനിക്ക് എൽമ് തരണേ, എനിക്ക് സന്തതിയെ സാലിഹായ സന്തതിയെ തരണേ, സ്വർഗം തരണേ, ഇതൊക്കെ എന്താ ആ മനാഫി ഉപകാരപ്രദവും മസാർ സന്തോഷകരവുമാണ്. അപ്പൊ മസാർ ആയ മനാഫി ആയ കാര്യങ്ങൾ ജൽബ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള തലം അതാണ് എന്ത്? പിന്നെ അതിങ്ങോട്ട് ഈ വാക്ക് കഴിയുന്ന ജൽബുൽ മനാഫിഇ വൽ മസാരി. അതിനാണ് ദുആ. ദുആ എന്ന് പറഞ്ഞാൽ തൊലബാണ്, തേട്ടമാണ്. എന്തിനുള്ള തേട്ടം? മനാഫി ഉപകാരപ്രദമായ, മസാർ സന്തോഷകരമായ കാര്യങ്ങൾ ജൽബ് ലഭിക്കാൻ വേണ്ടി, നേടാൻ വേണ്ടി. അപ്പോൾ സന്തോഷകരമായ ഉപകാരപ്രദമായ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള തൊലബാണ് എന്ത്? ദുആ. ദുആ. അപ്പൊ സന്തോഷകരമായ കാര്യം, ഗുണപ്രദമായ കാര്യം സ്വർഗം ലഭിക്കണേ, നല്ല ദീനി വിജ്ഞാനം നൽകേ അധികരിപ്പിക്കണമേ, വർദ്ധിപ്പിച്ച് കിട്ടണമേ, ഇതൊക്കെ എന്താ അങ്ങനത്തെ കാര്യങ്ങൾ. ഇതേപോലെ മറ്റൊരു തലബുണ്ട്, അതെന്താ? ആ ദഫ്ഉൽ, ദഫ് പറഞ്ഞ ചെറുക്കുക. എന്ത്? അൽ മക്കാരി, മക്കാരി പ്രയാസങ്ങൾ, വൽ മദാർ ആ ഉപദ്രവങ്ങൾ. മസാറിന്റെ നേരെ വരും മദാർ. മദാർ എന്ന് പറഞ്ഞാൽ ഉപദ്രവം. മക്കാരി പ്രയാസങ്ങൾ. അപ്പൊ പ്രയാസങ്ങൾ ചെറുക്കപ്പെടുക, അതാണ് ദഫ്. മദാർ ഉപദ്രവങ്ങൾ, അതും ദഫ് ചെറുക്കപ്പെടുക. അതിനുള്ള തലബ് എന്താ? അതും ദുആയാണ്. ഉപദ്രവങ്ങളും പ്രയാസങ്ങൾ ഉപദ്രവങ്ങൾ ഇവ ചെറുക്കപ്പെടുവാനുള്ള തലബ് അതും എന്താണ്? ദുആയാണ്. അപ്പോ പണ്ഡിതന്മാർ പറഞ്ഞു ദുആ എന്ന് പറഞ്ഞാൽ തൊലബാണ്. തൊലബ് രണ്ടാലൊരു കാര്യത്തിനാണ്, ഒന്നുകിൽ ഉപകാരം കിട്ടണം അല്ലെങ്കിൽ സന്തോഷകരമായത് കിട്ടണം, അത് തൊലബാണ്. അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉപദ്രവങ്ങൾ അവ ചെറുക്കപ്പെടണം, അതിനുള്ള തൊലബ് എന്താണ്? ദുആയാണ്. ഇങ്ങനെ തലബ് രണ്ടാലൊരു കാര്യത്തിന് മദാർ ദുറിൽ നിന്ന് മദാർ, അതിങ്ങനെ ഇവിടെ മസാർ എന്ന് പ്രയോഗിച്ചപ്പോൾ മദാർ എന്ന് പണ്ഡിതന്മാർ അതിന് കൃത്യമായിട്ടൊരു പ്രയോഗം നടത്തുന്നതാണ്. ദുറ് എന്ന് പറഞ്ഞാലും ഇവിടെ പിന്നെ സുറൂർ എന്ന് പറഞ്ഞാലും തൈ. അപ്പൊ ദുആ ഇതാണെന്ന് പറഞ്ഞല്ലോ, ഈ രണ്ടാൽ ഇതാണ് ദുആ. ദഫ്ഉൽ മകാരിഹും മദാറും, ഉപദ്രവങ്ങൾ അതേപോലെ പ്രയാസങ്ങൾ, ഇത് ചെറുക്കപ്പെടാനുള്ള തലബ്, ആ തലബാണ് ഇതൊക്കെ. ഇസ്തിഗാസ, ഇസ്തിആദ, ലിയാദ, ഇസ്തിജാറ, ഇസ്തിഗ്ഫാർ, ഷഫാഅത്ത്, ഇവകളിലൂടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഉപദ്രവകരമായ, നമുക്ക് പ്രയാസകരമായ കാര്യങ്ങൾ ചെറുക്കപ്പെടുവാൻ അള്ളാഹുവിനോട് നമ്മൾ തലബ് ചെയ്യണം, ആവശ്യപ്പെടണം. ഇസ്തിഹാസ എന്നുള്ളത് ഒന്നാമത്തേത്, ഇസ്തിഹാസ. ഹലാക്കിൽ നിന്ന് രക്ഷ കിട്ടാൻ നടത്തുന്ന സഹായത്തേട്ടാണ്. ഒരു മുസീബത്ത് വന്നുപെട്ട്, ഒരു ഹലാക്കിൽ അകപ്പെട്ട്, മുസീബത്ത് വന്നതിൽ പിന്നെ അതിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള തേട്ടാണ് എന്ത്? ഇസ്തിഹാസ. ഒരാളൊരു ഹലാക്കിൽ പെട്ട്, ഒരു നാശത്തിൽപ്പെട്ട്, ഒരു അപകടത്തിൽപ്പെട്ട്, അപ്പൊ അതിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള തേട്ടാണ് ഏത്? ഇസ്തിഹാസ. അപ്പൊ ഇസ്തിഹാസ അത് പ്രയാസം നേരിട്ടതിൽ അപ്പുറം നടത്തുന്ന തേട്ടമാണ്, പ്രയാസം നേരിട്ടതിൽ അപ്പുറം നടത്തുന്ന തേട്ടമാണ്. അത് ചെറുക്കപ്പെടാൻ, അത് തന്നെ തൊട്ട് ഉയർത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള തേട്ടം. ഇസ്തിആദത്ത് ഒരു പ്രയാസം വരുന്നതിന് മുമ്പ് ആ പ്രയാസം ചെറുക്കപ്പെടാനുള്ള തേട്ടാണ്. ഇസ്തിആദത്ത് ഒരു പ്രയാസം വരുന്നതിന് മുമ്പ് ആ പ്രയാസം ചെറുക്കപ്പെടാനുള്ള തേട്ടാണ്. ഒരു പ്രയാസം വരുന്നതിന് മുമ്പ് ആ പ്രയാസം ചെറുക്കപ്പെടുന്നതിനുള്ള തേട്ടാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, രോഗം വന്നതിന് ശേഷം വൈകുന്നേരമാകുവോളം നമ്മൾ പെരീന്ന് വീട് വിട്ടിറങ്ങുമ്പോ എന്താ പറയാ? ബിസ്മില്ല, തവക്കൽ തുവലല്ല, ലാ ഹൗല വലാ ഖുവത്ത ഇല്ല ബില്ലാ. അത് ഇസ്തിആദത്ത. അപ്പൊ നമ്മൾ വാതിൽ അടക്കുമ്പോ, പെരീന്ന് ഇറങ്ങുമ്പോ നമ്മൾ ബിസ്മില്ല, ലാ ഹൗല വലാ ഖുവത്ത ഇല്ല ബില്ലാ എന്ന് പറഞ്ഞിറങ്ങുമ്പോ നമുക്ക് പ്രയാസം വന്നിട്ടുണ്ടോ? ഇല്ല. പ്രയാസം വീട് വിട്ട് ഇറങ്ങിയതിന് ശേഷം ഉണ്ടാകാതിരിക്കുക, അതിന് മുമ്പുള്ള എന്താണ്? സുരക്ഷാ മാർഗമാണിത്. അപ്പൊ എന്ത് ചെയ്യും? ഒരു ഷെയ്ത്താൻ മാറി നിൽക്കും, മറ്റൊരു ഷെയ്ത്താനോട് പറയും, ഇത് നമ്മൾ ചൊല്ലിയിട്ടാണ് വീട്ടു വിട്ടിറങ്ങുന്നത് എങ്കിൽ കൈഫ ബിക ബി റജു, കൈഫ ലക ബി റജുലിൻ ഖദ് വുഖിയ വഹുദിയ വഖുഫിയ. ഷെയ്ത്താൻ മറ്റൊരു ഷെയ്ത്താനോട് പറയും, നിനക്ക് എങ്ങനെ ഒരു മനുഷ്യനെ ഇനി ഉപദ്രവിക്കാൻ പറ്റും? അയാൾക്ക് സംരക്ഷണം നൽകപ്പെട്ടിരിക്കുന്നു, അയാളെ സംരക്ഷിക്കാൻ അള്ളാഹു മതിയായിരിക്കുന്നു, അയാൾ സന്മാർഗം സിദ്ധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇനി എനിക്ക് ഒരിക്കലും പ്രയാസപ്പെടുത്താൻ പറ്റില്ല എന്ന് അപ്പൊ ഷെയ്ത്താൻ പറയുന്നതാണ് മറ്റൊരു ഷെയ്ത്താനോട്. അപ്പൊ നോക്കി, ആ ഷെയ്ത്താൻ അവിടെ ഉണ്ട്, വേറെ ഷെയ്ത്താനും ഉണ്ട്. പക്ഷേ വീട് വിട്ടിറങ്ങുമ്പോ ബിസ്മില്ലാ തവക്കൽ തുവലാഹുലാഹുവത്തെ ഇല്ലാ ബില്ലാന്ന് പറയുമ്പോ ആ ഷെയ്ത്താന്റെ ഉപദ്രവം വരുന്നതിന് മുമ്പ് എന്തായി? ഇസ്തിആദത്ത് നടത്തി. അപ്പോ ഇസ്തിആദത്തിന്റെ പ്രത്യേകത, ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് നമ്മൾ സ്വീകരിക്കുന്നതായ തേട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളൊരു യാത്ര ചെയ്ത് ഒരിടത്ത് ചെന്നിറങ്ങി, അപ്പൊ അയാൾ ഔദു ബികലിമാത്തില്ലാഹി തമ്മാത് മിൻ ശരരി മാ ഖലഖ് എന്ന് ചൊല്ലിയാൽ ലൈ യദുറുഹു ശൈഉൻ ഹത്താ യർതഹിൽ, അല്ലെങ്കിൽ ഔ യത്തഹത്താ യർഹല മിൻ മകാനിഹി മിൻ മൻസിലിഹി ദാലിക്. അയാൾ ആ സ്ഥലത്ത് നിന്ന് യാത്ര തിരിച്ച് യാത്രയാവുന്നത് വരെ അയാൾക്കൊന്നും ഉപദ്രവേൽക്കില്ല എന്നാണ്. അപ്പൊ നോക്കി, ഇസ്തിആദ എന്താണ്? ഒരു മുസീബത്ത് അല്ലെങ്കിൽ ഒരു ഹലാക്ക് വരണതിന് മുമ്പ് നടത്തുന്ന തേട്ടമാണ്. അപ്പൊ അതുണ്ടോ, ഇത് ഏതിനു വേണ്ടിയിട്ടുള്ള തേട്ടാണ്? ദഫ്ഉൽ മകാരിഹി വൽ മദാർ. ഇതേ അർത്ഥത്തിൽ തന്നെയാണ് ശരിക്ക് ഇസ്തിജാറത്തും വരിക. പണ്ഡിതന്മാർ പറഞ്ഞ ഇസ്തിയാദയും ഇസ്തിജാറയും ഒരേപോലെയാണ്. അതേപോലെ തന്നെ ലിയാദയും ഏറെക്കുറെ ലിയാദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇസ്തിയാദന്റെ അതേ മാനയിൽ വരുന്നതാണ്. പക്ഷേ ലിയാദയുമായി ബന്ധപ്പെട്ട് ചിലർക്ക് ചില സംസാരമുണ്ട്. അത് കൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും ഉണർത്താന്ന് വിചാരിച്ചത്. ഇസ്തിജാറയും ഇസ്തിയാദയും ലിയാദയും അതൊക്കെ മക്കാരിഹ് മബാറ് ചെറുക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള തേട്ടത്തിൽപ്പെട്ടതാണ്. ഏകദേശം ഒരു സമാന ആശയങ്ങളാണ് ഇവക്കുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അടുത്ത ആശയങ്ങളെ അറിയിക്കുന്ന പ്രയോഗങ്ങളാണ് ഇവകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഗാസയെ വരെ ഉൾപ്പെടുത്തി പറഞ്ഞു, അടുത്തടുത്തുള്ള ആശയങ്ങളെ അറിയിക്കുന്നതാണ് എന്നർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇതിലെ ഈ ഒരു പൊതു നിയമം പറഞ്ഞത് പിന്നെ ഇസ്തിയാദ ലിയാദ ഇസ്തിജാല എന്നുള്ളത് ഒരേ ഏറെക്കുറെ ഒരേ മാനയിലാണ് വരിക എന്നുള്ളതാണ്. കാരണം ഒരു ഒരു മുസീബത്ത് അല്ലെങ്കിൽ ഒരു ഹലാ കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വീകരിക്കുന്ന ഒരു സുരക്ഷാ തേട്ടത്തിനാണ് ഇത് പറയുക എന്നുള്ളതാണ്. അപ്പൊ ഇസ്തിജാറത്ത് എന്ന് പറഞ്ഞാൽ അത് പിന്നെ നമുക്ക് സുരക്ഷ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള തേട്ടാണ്. ഒരു മുസീബത്ത് കേൾക്കുന്നതിന് മുമ്പ് ആ ഒരു ആശയത്തിലേക്കാണ് അതിനടുപ്പം. അപ്പൊ നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടിയിട്ട് എങ്ങനെ തേടുക? അള്ളാഹുമ്മ അജിർനീ മിനന്നാർ, അള്ളാഹുവെ നാറിൽ നിന്ന് ജഹന്നമിൽ നിന്ന് നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ അജിർനി എന്നെ രക്ഷപ്പെടുത്തേണമേ. അള്ളാഹുമ്മ അജിർനി, ഒരാൾ ഒരു ദിവസം 3 തവണ നരകത്തിൽ നിന്ന് രക്ഷയ്ക്ക് തേടിയിട്ടുണ്ട് എങ്കിൽ നരകം തന്നെയും അള്ളാഹുവിനോട് പറയും, അള്ളാഹുവെ ആ മനുഷ്യനെ നീ നരകത്തിൽ നിന്ന് രക്ഷിക്കുക, അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കട്ടെ. അപ്പൊ അവിടെ അതെന്താണ്? നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തേട്ടാണ്, നരകത്തിലേക്ക് വീണിന് മുമ്പ് തന്നെ അതിൽ നിന്നുള്ള രക്ഷാ തേട്ടാണ്. അപ്പൊ അതാണ് എന്ത്? ഇസ്തിജാറത്ത്, രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തേട്ടം. ഏതായാലും പിന്നെ ഇസ്തിയാദ ലിയാദ ഇസ്തിജാറ ഇത് ഒരേ അർത്ഥത്തിൽ ആശയത്തിൽ പ്രയോഗിക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ലിയാദയെ പ്രശ്നയുടെ വിഷയം, ലിയാദ നമ്മൾ പറഞ്ഞ് പ്രയാസം ഏറ്റാൽ അത് ചെറുക്കപ്പെടാനാണെന്ന്. പക്ഷേ ഒരു കവിതയിൽ, ഇപ്പൊ മുത്തനബി അബ്ബാസി ഖിലാഫത്തിൽ അറിയപ്പെട്ട കവിയാണ് മുത്തനബി. മുത്തനബിയുടെ ഒരു കവിതയിൽ ഇങ്ങനെയുണ്ട്, യാമൻ അലൂദു ബിഹി ഫീമ ഉഅമ്മിലുഹു, യാമൻ അഊദു ബിഹി ഫീമൻ ഉഹാദിറുഹു. അതാണ് കവിത. യാമൻ അലൂദു ബിഹി, എന്താ യാമൻ അലൂദു ബിഹി? ആ യാമൻ അലൂദു ബിഹി, ഞാൻ അവലംബിക്കുന്നവനെ, ഫീമ ഉഅമ്മിലുഹു, ഞാൻ പ്രതീക്ഷിക്കുന്ന വിഷയത്തിൽ, ഞാൻ പ്രതീക്ഷിക്കുന്ന വിഷയത്തിൽ എൻ്റെ ആശ്രയമായവനെ എന്നുള്ളതിന് പ്രയോഗിച്ചത് അലൂദു എന്നാണ്. ലിയാദ എന്നതിൽ നിന്നുള്ള ക്രിയാണ് അലൂദു, ലാദ എലൂദു അലൂദു എന്നാണ് പ്രയോഗിച്ചത്. അപ്പൊ അവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ എൻ്റെ ആശ്രയമേ എന്നാണ്. അപ്പൊ പ്രതീക്ഷിക്കുന്നത് കിട്ടൽ എന്താ? ഇതാണ് തന്നെ ജൽബുൽ മനാഫിയും മസാറുമാണ്. അതാണ് പ്രതീക്ഷിക്കുന്നത് നൽകുക എന്നുള്ളത് ഇനി പ്രയോഗിക്കുക. അപ്പൊ ശരിക്കും ലിയാദ വരേണ്ടത് എവിടെയാണ് ഈ കവിത പ്രകാരം? ഇവിടെയാണ്. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പിന്നെ ലിയാദയുടെ കൂടുതൽ പ്രയോഗങ്ങളും അതേപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള പരാമർശവും ഈ ഇസ്തിയാദയുടെ ബാബിലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ചില ഒറ്റപ്പെട്ട കേസുകളിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, കൂടുതലായിട്ടും അത് പ്രയോഗിക്കാറുള്ളത് ഇതിലാണ്. അതുകൊണ്ടാണ് ഈ ഗണത്തിൽ ലിയാദയെ എണ്ണിയിട്ടുള്ളത്. ഏതായാലും ഇസ്തിയാദ ലിയാദ ഇസ്തിജാറ ഇതൊക്കെ ഇതേപോലെയാണ്. ഇസ്തിഗ്ഫാറും ഷഫാഅത്തും, ഇസ്തിഗ്ഫാർ എന്താ? ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അത് പിന്നെ മിഗ്ഫർ എന്ന കലിമത്തിൽ നിന്നാണ് ഇതിന്റെ വരവ്. ശിരാകവചത്തിനാണ് അത് പറയാ മിഗ്ഫർ. എന്തിനാ ശിരാകവചം നടത്തുന്നത്, വെക്കുന്നത്? ആ വെട്ടയേൽക്കാതിരിക്കാൻ, കുത്തേൽക്കാതിരിക്കാൻ, പ്രയാസങ്ങൾ തടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്രയാസങ്ങൾ തടുക്കാൻ വേണ്ടിയിട്ടാണ്, ചെറുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെയാണ് ഇസ്തിഗ്ഫാർ നടത്തുന്നത്. എന്തിനാ മനുഷ്യ ഇസ്തിഗ്ഫാർ നടത്തുന്നത്? ആ ഇസ്തിഗ്ഫാർ നടത്തുന്നത് തെറ്റുകൾ വന്നു, കുറ്റങ്ങൾ വന്നു, ആ കുറ്റങ്ങൾക്കും തെറ്റുകൾക്കും അപ്പുറം എന്തുണ്ട്? അള്ളാന്റെ ആ കോപവും അള്ളാന്റെ ശിക്ഷയുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ആവതുമില്ല. അപ്പോ ആ ശിക്ഷയും അള്ളാഹുവിന്റെ കോപവും വരുന്നതിന് മുമ്പ് നമ്മൾ സ്വീകരിക്കുന്ന ആ തേട്ടമാണ് അതിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി, ആ പ്രയാസങ്ങൾ ആ ഉപദ്രവങ്ങൾ ചെറുക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന തേട്ടമാണെന്ത്? ഇസ്തിഗ്ഫാർ. മനസ്സിലായോ? ഇതേപോലെയാണ് ഷഫാഅത്ത്. ഷഫാഅത്ത് എന്താ? ഷഫാഅത്ത് ഷഫാഅത്ത് എന്ന് പറഞ്ഞെങ്കിൽ തേട്ടാണ്. എന്തിനാ ഷഫാഅത്ത് ചെയ്യേണ്ടി വരുന്നത്? ആ പ്രയാസങ്ങൾ വരാതിരിക്കാനാണ്. ഒരാൾ ഒരാളെ ഷഫാഅത്തിന് വേണ്ടി ക്ഷണിക്കുന്നത് എന്തിനാ? ഷഫാഅത്ത് അയാൾ നിർവഹിക്കേണ്ടി വരുന്നത്, അതിനപ്പുറം ഒരു പ്രയാസം ഉള്ളതുകൊണ്ട് അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഷഫാഅത്തിന് വേണ്ടിയിട്ടുള്ള തേട്ടം അത് പ്രയാസം നീക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഒരു പ്രയാസം നീക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷഫാഅത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് തേടുന്നത്. അതുകൊണ്ടാണ് ഷഫാഅത്ത് അഷ്ഷഫാഅത്ത ഹബ്ലന ഫിൽ ഖിയാമതി മുശ്ഫിഖൻ വാഹിൻ ലന യാ റബ്ബന വാഹിൻ ലന ഇൻ ദഅയ സയ്യിദി ഖൈർ നബി അസ്തഗ്ഫിറുല്ലാ വാഹിൻ ലന ഇൻ ദഅന സയ്യിദി ഖൈർ അഷ്ഷഫാഅത്ത ഹബ്ലന ഫിൽ ഖിയാമതി മുശ്ഫിഖൻ വാഹിൻ ലന ഇൻ ദഅന സയ്യിദി ഖൈർ നബി. പിന്നെ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടാണ് ഷഫാഅത്തിന് തേടുന്നത്. റസൂലുള്ളാഹിയോടാണ് ഷഫാഅത്തിന് തേടുന്നത്. അത് ശിർക്കാണെന്ന് പറയാൻ കാരണം എന്താ? ഷഫാഅത്ത് ആരോട് തേടേണ്ടതാ? അള്ളാഹുവിനോട് തേടേണ്ടതാണ്. കാരണം ഷഫാഅത്ത് മകാരിഹും മദാറും തടുക്കാൻ വേണ്ടിയിട്ടുള്ള തലബാണ്. അത് അള്ളാഹു നിർവഹിക്കേണ്ടതാണ്. അപ്പോ ഷഫാഅത്ത്, ഇസ്തിഗ്ഫാർ, ഇസ്തിജാറത്ത്, ലിദാ, ഇലിയാദത്ത്, ഇസ്തിയാദത്ത്, ഇസ്തിഗാസത്ത് തുടങ്ങിയിട്ടുള്ളതായ ഈ സാങ്കേതിക ശബ്ദങ്ങൾ അത് ഉപദ്രവങ്ങൾ ചെറുക്കുവാനും പ്രയാസങ്ങൾ ചെറുക്കപ്പെടുവാനുമുള്ള ഫലമാണ്. ആ നിലക്കാണ് അതെന്ത് ദുആവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇനി ജൽബുൽ മനാഫിഉൽ മസാർ, അതിന് വേണ്ടിയിട്ടുള്ള ഫലമാണ് ദുആ. മനാഫി എന്നാണ് ഉപകാരപ്രദമായത്, മസാർ എന്നാണ് സന്തോഷകരമായത്. അത് ലഭിക്കാൻ, ജൽബ് ലഭിക്കാനുള്ള തലബ് തേട്ടമാണ് ദുആ. അതിന് പ്രയോഗിക്കുന്ന പ്രയോഗമാണ് സുആൽ. ഫസ്അലുല്ലാഹ മിൻ ദാ ഫസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി ഫസ്അലുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് സുആലാക്കി. മിൻ ഫദ്ലിഹി, അള്ളാന്റെ ഫദ്ലിന് വേണ്ടി, അള്ളാഹുവിന്റെ ഔദാര്യം കിട്ടാൻ. അപ്പൊ അള്ളാഹുവിന്റെ ഔദാര്യം കിട്ടാൻ വേണ്ടിയിട്ട് സുആലാക്കാൻ പറയാണ്. അള്ളാഹുവിന്റെ ഔദാര്യം അത് എന്താ കൊണ്ടുവരിക? നമുക്ക് ഉപകാരമാണ് കൊണ്ടുവരിക. അത് നമുക്ക് എന്താ കൊണ്ടുവരിക? മസാർ, സന്തോഷമാണ് കൊണ്ടുവരിക. അപ്പൊ ഇതെന്താ പ്രയോഗിച്ചത്? സുആലാണ്. ഖദ് ഊതീതുക ഊതീതുക സുഉലക സുഉലകയ മൂസ കൈഫ് ലായ ഖദ് ഊതീത സുഉലക യാ മൂസ അസ്തഗ്ഫിറുല്ലാ മൂസ, നിങ്ങൾക്ക് നിങ്ങളുടെ സുഉലിനെ ഞാൻ നൽകിയെന്നാണ്. സുഉൽ എന്നാണ് സുആൽ. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വതാലയോട് സുആൽ ചെയ്ത് തേടി, ആ സുആലിന് അല്ലാഹു നൽകിയത് പറയാണ്. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു ഉപകാരം നൽകി, സന്തോഷകരമായത് നൽകി. അത് നൽകിയതിന് അല്ലാഹു സുബ്ഹാനഹു വതാല പ്രയോഗിച്ചത് ഇതാണ് സുആൽ. നിങ്ങളുടെ സുആലിനെ നൽകിയിരിക്കുന്നു. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ വേറെയും സുആൽ പ്രയോഗിച്ചത് കാണുവാൻ സാധിക്കും. അതെന്തിനു വേണ്ടിയാണ്? മനാഫിഉ മസാർ, ഇത് നേടാൻ വേണ്ടിയിട്ടുള്ള തലബാണ്. അപ്പോ സുആൽ എന്നുള്ളത് ദുആയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ മാർഗേണയാണ്. പക്ഷേ സുആലിനേക്കാൾ ദുആയിന് എന്തുണ്ട്? അർത്ഥവ്യാപ്തി ഉണ്ട്. ദുആ ഇതും ഇതും ലഭിക്കാനാണ്, സുആലോ ഇത് മാത്രം ലഭിക്കാനാണ്. ഈ പ്രയോഗങ്ങൾക്ക് ദുആവിനേക്കാൾ അർത്ഥവ്യാപ്തി ഉണ്ട്. ദുആ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ലഭിക്കാനാണ്, പക്ഷേ ഇവകളോ ഇത് മാത്രം ലഭിക്കാനാണ്. അതാണ് അതിൻ്റെ ബന്ധം. ഇനി നിദാ ജുആർ ഇബ്തിഹാൽ, ഈ പ്രയോഗങ്ങൾ ഇവിടെ നമുക്കൊരു പിന്നെ അച്ചടിപ്പിശക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ജുആർ വന്നപ്പോഴാണ് ശ്രദ്ധിച്ച്. നമ്മൾ ഇസ്തിജാറക്ക് ആയത്ത് ഓതിയത് ഏതാണ്? വൈദാ മസ്തക്കു മുദുറു ഫൈലൈഹി തെജ് അറൂൻ എന്നാണ്. അത് ഇവിടെയാണ്, അതിവിടെ ചില ഇവിടെ ഇസ്തിജാറ എന്ന് പറഞ്ഞാൽ പിന്നെ സൂറത്ത് ജിന്നിലായത്ത്, അതാണ് അതിൻ്റെ തെളിവ്. കുല്ലൻ യുജീറനി മിനല്ലാഹി സൂറത്ത് ജിന്നിലായത്ത് എങ്ങനെ? ആ കുല്ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദ. അവിടെ ആ യുജീറനി, അതിലാണ് എന്ത് ഇസ്തിജാറത്ത്, രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തേട്ടം, രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതായ തേട്ടം. തെജ് അറൂൻ എന്നുള്ളത് ഇവിടെയാണ് സൂറത്ത് നഹലിലായത്ത്. അതവിടെ നമ്മളിത് ഒരു ഓതിയപ്പോൾ തെറ്റിപ്പോയതാണ്, അത് ആളുകൾ ഉണർത്തിയതുമില്ല.
തൈബ്
ഈ നിദാ ജുആർ ഇബ്തിഹാൽ ഈ പ്രയോഗങ്ങൾക്ക് ദുആയുമായി ബന്ധമുണ്ടാ ബന്ധം ഇവകൾ ദുആയിന്റെ വിശേഷണങ്ങളെയാണ് അറിയിക്കുന്നത് സിഫത്തിനെയാണ് അറിയിക്കുന്നത് ദുആയുമായി ഇതിന് ബന്ധമുണ്ട് ഇവക്ക് പക്ഷെ എന്താണ് ഇത് ദുആയിന്റെ പ്രത്യേകതകളാണ് നിദാ ജുആർ എന്ന് പറഞ്ഞാൽ ശബ്ദം ഉയർത്തി വിളിക്കണീന്നാണ് പറയാ ശബ്ദം ഉയർത്തി വിളിക്കണം അങ്ങനെയാണ് പണ്ഡിതന്മാർ പറയുന്നത് നിദാവും ജുആറും അത് ശബ്ദത്തോടുകൂടി വിളിക്കുന്നതിനാണ് പറയാം അത് ദുആന്റെ ഒരു വിശേഷണത്തിൽപ്പെട്ടതാണ് ونادى في الظلمات الا اله الا انت سبحانك اني كنت من الظالمين ണ്ട ونادى في الظلمات ظلماتിൽ വെച്ച് വിളിച്ചു എന്നാണ് ആരാ വിളിച്ചേ ആ യൂനസ് അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു എന്നാണ് الا اله الا انت سبحانك اني كنت من الظالمين ആ വിളി പിന്നെ സമുദ്ര ആഴിയിൽ കേട്ടു എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകളിൽ ഉള്ളത് അപ്പോൾ അങ്ങനെ അത് ശബ്ദത്തിലാണ് വിളിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈ പിന്നെ സൂറത്ത് നഹലിലെ ആയത്തിൽ ഫഇലൈഹി തജ്അറൂൻ എന്നുള്ള ആയത്തിന്റെ തഫ്സീറിൽ അപ്രകാരം ഈ ജുആർ എന്നുള്ള വിളി അത് നിദാ സൗത്തോട് കൂടിയിട്ടുള്ള നിദാ വിളിക്കാണ് പ്രയോഗിക്കുക എന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇബ്തിഹാലിന്റെ പ്രത്യേകത ഇബ്തിഹാൽ അള്ളാഹുവിനോട് അലട്ടിയിട്ടുള്ള ചോദ്യമാണ് ഒരു കൽപ്പ ശക്തിയോട് കൂടിയിട്ടുള്ള ചോദ്യമാണ് ثم نبتهل فنجعل لعنه الله على الكاذبين സൂറത്ത് ആലി ഇബ്രാഹിം പറഞ്ഞില്ലേ പിന്നെ നദു അബ്നാഅനാ വഅബ്നാഅകും വനിസാഅനാ വനിസാഅകും ثم نبتهل فنجعل لعنه الله على الكاذبين ثم نبتهل എന്ന് പറഞ്ഞാൽ എന്താ പിന്നീട് നമുക്ക് അല്ലാഹുവിനോട് ശക്തിയായിട്ട് ആവശ്യപ്പെടാം ചോദിക്കാം ദുആ ചെയ്യാം അങ്ങനെ ആരാണോ കളവ് പറയുന്നത് അവരുടെ മേൽ അല്ലാഹുവിന്റെ കോപം ശാപം ഭവിക്കട്ടെ ഈ പിന്നെ മുബാഹല ഉണ്ടല്ലോ മുബാഹലയുമായി ബന്ധപ്പെട്ട് നജ്റാനിലെ ക്രൈസ്തവർ വന്നു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരെ ദഅവത്ത് നടത്തി അവർ കൂട്ടാക്കണില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്ത് പിന്നെ അവരേറ്റ് മുബാഹലയായി അവർ വന്നപ്പോൾ അവരോട് വരാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അലി ഹസൻ ഹുസൈൻ ഫാത്തിമ ഇവർ നാലു പേര് നിന്ന് നമുക്ക് നമ്മളുടെ ഭാര്യമാരെയും മക്കളെയും വിളിക്കാം എന്നിട്ട് നിങ്ങൾ അപ്പുറത്ത് നിൽക്കാം നമ്മൾ ഇപ്പുറത്ത് നിൽക്കാം എന്നിട്ട് സുമ്മനബുത്തഹിൽ എന്നിട്ട് നമുക്ക് അള്ളാഹുവിനോട് ആവശ്യപ്പെടാം ദുആ ചെയ്യാം ഇങ്ങനെയുള്ള ആവശ്യപ്പെടലാണ് അത് അല്പം സ്ട്രോങ്ങിൽ ഉള്ള ആവശ്യപ്പെടലാണ് എന്തിന് ആരാണ് കളവ് പറയുന്ന രണ്ട് കൂട്ടരിൽ അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമാക്കാൻ വേണ്ടിയിട്ട് അതാണ് മുബാഹല അങ്ങനെ ഈ നജ്റാനിലെ ക്രൈസ്തവരുമായിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുഖാബിലയിൽ നിന്നു തിരുനബിയുടെ അടുക്കൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന ഖമറും മുനീറും ഫാത്തിമയും അതേപോലെ തന്നെ ഹസൻ ഹുസൈൻ അലിയാണ് ആ മുഖങ്ങൾ കണ്ടപ്പോൾ നജ്റാനിലെ ക്രൈസ്തവർ എന്തിന് നിന്നില്ല മുബാഹലക്ക് നിന്നില്ല എന്നാണ് കാരണം ഇത് കളവ് പറയുന്ന മുഖങ്ങളല്ല എന്നുള്ളത് ആ മുഖങ്ങൾ വായിച്ചിട്ട് അവർക്ക് ഉള്ളാലറിവുണ്ടാകുകയാണ് അവർ പിന്നെ ഉൾക്കൊള്ളുകയാണ് അതുകൊണ്ട് തന്നെ അവർ മുബാഹലക്ക് തയ്യാറായില്ല എന്നുള്ള ഇത് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും അലാ കുല്ലിൻ അവിടെ നടന്നത് എന്താണ് മുബാഹലയാണ് അത് ദുആ നടന്നതല്ല അവിടെ ആ ആയത്തിൽ പറയുന്നത് മുബാഹലയെ കുറിച്ചാണ് അവിടെ അത് ഇബ്തിഹാലാണ് ദുആയുമായി ബന്ധപ്പെട്ടതാണ് പക്ഷെ ആ ദുആയുടെ പ്രത്യേകത എന്താണ് അത് അല്ലാഹുവിനോട് അല്പം ഒരു പിന്നെ ഷിദ്ദത്തിൽ ഉള്ള ഒരു ആവശ്യപ്പെടലാണ് നിദാ ശബ്ദം ഉയർത്തിയിട്ടാണ് എന്ന് പറഞ്ഞില്ലേ പക്ഷേ നിദായിനെ കുറിച്ച് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ നിദായിനെ കുറിച്ചിട്ട് എന്ത് പറഞ്ഞു നിദാൻ ഖഫിയ എന്ന് പറഞ്ഞു അപ്പൊ ഇതൊരു ഏറ്റുമുട്ടലാവൂല്ലേ നിദാവ് ഒച്ച ഉയർത്തിയിട്ടാണ് എങ്കിൽ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്താ ഖഫായ ഇൻ സ്വാദ് ദിക്ർ റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇസ് നാദാ റബ്ബഹു നിദാൻ ഖഫിയ എന്നാ പറഞ്ഞത് ഖഫിയായ വിളി ശബ്ദം താഴ്ത്തിയ നിദാ നടത്തി എന്നാണ് ആ പ്രയോഗത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും നിദാ എന്താണ് ഉറക്കെയാണ് പക്ഷേ ഇനി പതുക്കെയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം അതിനെ പതുക്കെ എന്നുള്ളത് അറിയിക്കുന്ന രീതിയിൽ പ്രയോഗിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അലാ കുല്ലിൻ പണ്ഡിതന്മാർ പറഞ്ഞു നിദാ ജുആർ എന്നുള്ളത് വിളി ദുആയുമായി ബന്ധപ്പെടുന്നത് അത് വിളികളാണ്, പക്ഷേ ദുആയാണ്. പക്ഷേ ആ ദുആയിന്റെ ഒരു സിഫത്തിനെ അവകൾ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇബ്തിഹാൽ എന്നുള്ളതും ദുആയാണ്, പക്ഷേ ദുആയുടെ ഒരു വിശേഷണത്തെയാണ് അത് അറിയിക്കുന്നത്. ആ നിലക്കാണ് ഇവകൾ എന്ത് ചെയ്യുന്നത്, ദുആയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അപ്പൊ പറഞ്ഞു വരുന്നത് അലാത്തുലിൻ ആകത്തുക, ദുആയിന്റെ വിഷയത്തിൽ നമ്മൾ ഇങ്ങനത്തെ പ്രയോഗങ്ങൾ കാണുന്നു. ഇതൊക്കെ ദുആയിന്റെ വിഷയത്തിൽ പറയപ്പെടുന്ന പ്രയോഗങ്ങളാണ്. ഈ പ്രയോഗങ്ങളെല്ലാം ദുആയുമായിട്ട് ഒരേപോലെയല്ല കടപ്പെട്ടിട്ടുള്ളത്. ഇവകളെല്ലാം ദുആയിനെ അറിയിക്കുന്നുവെങ്കിലും ഈ ക്രമത്തിൽ ഇവക്ക് ദുആയുമായിട്ട് എന്തുണ്ട്, ചില പ്രത്യേക രീതിയിലാണ് അതിന് ബന്ധമുള്ളത്, അലാഖത്ത് ഉള്ളത് എന്നുള്ളത്. ഇനി നേരം തീർന്നു, 52 നമ്മളുടെ ഒരു വിഷയം ഇസ്തിആനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സംസാര വിഷയമാകുന്ന ഒരു വിഷയമാണ് ഈ പദപ്രയോഗങ്ങളിൽ ഏത്, ഇസ്തിആനത്ത്, അല്ലെങ്കിൽ ഈ പദപ്രയോഗങ്ങളിൽ ഇസ്തിഖാസ. ദുആയുടെ പര്യായം എന്നോണം നിൽക്കുന്ന പ്രയോഗം ഇസ്തിആനത്താണ്. അതുകൊണ്ട് നമ്മൾ അതാണ് സംസാരിക്കുന്നത്, കാരണം അതാണ് ഏറ്റവും കൂടുതൽ പ്രയോഗിക്കപ്പെടുക. ഈ ഇസ്തിആനത്ത് അത് ദുആയാണ്, ദുആയുടെ മുത്തറാദിഫ് എന്നോണമാണുള്ളത്, ദുആവ് മസലയാണ് ഉദ്ദേശമെങ്കിൽ എപ്പോഴാണ് ഒരു ഇസ്തിആനത്ത് അത് ഷിർക്ക് എന്ന് വിധിക്കപ്പെടും? സഹായത്തേട്ടം ഷിർക്കാണെന്ന് വിളിച്ചു. ഇസ്തിആന എന്ന് പറയുന്ന മാന തലബുൽ ഔനാണ്, തലബുൽ ഔൻ സഹായം ആവശ്യപ്പെടാം, ഔൻ എന്നാണ് സഹായം, തലബ് എന്നാണ് അത് ആവശ്യപ്പെടാം. തലബുൽ ഔനാണ് ഇസ്തിആന. അതെപ്പോഴാണ് ഷിർക്കാണ് എന്ന് പറയാ വിധിക്ക? അതിന് രണ്ട് പണ്ഡിതന്മാരെ നമുക്ക് എടുത്ത് ഉദ്ധരിക്കാം. ഒന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി എടുത്ത് ഉദ്ധരിക്കാൻ കാരണം, ഇസ്തിആനയുടെ വിഷയത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം കുബൂരികളോട് ഉണ്ടല്ലോ ഷിർക്കൻ സഹായത്തേട്ടം, അതിനെ ന്യായീകരിച്ച കുബൂരികളോട് ഏറ്റവും കൂടുതൽ ശക്തമായി പ്രാമാണികമായി ഏറ്റുമുട്ടിയ ഒരു പണ്ഡിതനാണ് ആര്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അതുകൊണ്ട് തന്നെ പിന്നെ അവർ ഗ്രന്ഥരചന നടത്തി ഇസ്തിആനയെ ന്യായീകരിച്ചിട്ട്, ഇസ്തിഖാസയെ ന്യായീകരിച്ചിട്ട്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഷിർക്കൻ ഇസ്തിഖാസക്ക് അല്ലെങ്കിൽ ഇസ്തിആനക്ക് മറുപടി കൊടുത്ത്, ഗ്രന്ഥരചനയായി തന്നെ മറുപടി കൊടുത്ത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മജ്മൂ ഫതാവയിൽ, മജ്മൂൽ ഫതാവയിൽ ധാരാളം സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഷിർക്കൻ സഹായത്തേട്ടത്തിൻ്റെ വാക്താക്കൾക്ക് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായിട്ട് പറഞ്ഞു, എപ്പോഴാണ് ഒരു ഇസ്തിആനത്ത് അത് തെറ്റാവുക, പാടില്ലാത്തതാവുക? മംഫിയത്തായ ഇസ്തിആനത്ത്, നിരാകരിക്കപ്പെടുന്ന ഇസ്തിആനത്ത് അത് ഏതാണ്? അത് കുബൂരിക്ക് തന്നെ മറുപടി കൊടുത്തപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു രണ്ട് വിളികളിലാണ്. ഒന്ന്, അൽ ഇസ്തിആനത്തു ബിൽ അംവാത്തി ഫി കുല്ലി ഷൈഇൻ മുത്തലഖൻ. അതായത് അൽ ഇസ്തിആനത്തു ബിൽ അംവാത്ത്, എന്താ അൽ ഇസ്തിആനത്തു ബിൽ അംവാത്ത്? ആ മരിച്ചവരോടുള്ള സഹായത്തേട്ടം. ഏതൊരു കാര്യത്തിലും, ഏതൊരു കാര്യത്തിലും അമ്മാത്തിനോടുള്ള ഇസ്തിആനത്ത് അതെന്താണ്? അത് പാടില്ലാത്തതാണ്, മംഫിയത്താണ്, അത് ഷിർക്കാണ്. കാരണം എന്താ, മരിച്ചവരോട് ഒരു സഹായത്തേട്ടം നടത്തണം എങ്കിൽ ആ തേട്ടത്തിനപ്പുറം എന്തുണ്ട്, അയാൾക്ക് ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമുണ്ട് എന്നുള്ളത് ഈ മരിച്ചവരോട് തേടുന്നവരുടെ വിഷയത്തിൽ വളരെ വ്യക്തമാണ്. മഴ ഇല്ല എങ്കിൽ എന്തിനാ മമ്പറത്ത് കൂടുന്നത്? നമ്മുടെ നാട്ടിലെ ആളുകൾ മഴയില്ലെങ്കിൽ എന്തിനാ മമ്പറത്ത് കൂടുന്നത്? ആ മമ്പർത്തങ്ങളോട് മഴയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മഴ കിട്ടും എന്നുള്ളതാണ് വിശ്വാസം. കുറേ കബറുകൾ ഉണ്ടല്ലോ നമ്മൾ നാട്ടിൽ, കബറുകൾ ഉണ്ട് അല്ലെങ്കിൽ വഴിയിൽ പോകുന്നിടത്ത് കബറുകളുണ്ട്. പക്ഷെ അവിടെ ഒന്നും അതിൻ്റെ മമ്പറത്തിനെ മാത്രം ലക്ഷ്യമാക്കണത്, കുട്ടി ഉണ്ടാകാത്തവന് മുനമ്പത്ത് ബീവിന്റെ അടുത്തേക്ക് അവിടെ മുനമ്പത്ത് പോണ എന്തിനാ? ആ ആ ജാറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വ്യക്തിയിൽ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഉള്ളതിൻ്റെ പേരിലാണ് അവിടെ പോയിട്ട് നിന്നെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളതായ പണ്ഡിതന്മാർ പറഞ്ഞത് അമ്മാത്തിനോടുള്ള ഇസ്തിആനത്ത് അത് ഏതൊരു വിഷയത്തിലായിട്ടുണ്ടെങ്കിലും അത് ഷിർക്കാണ്, മൗഫിയത്താണ്, പാടില്ലാത്താണ്. രണ്ടാമത്തേത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി പറഞ്ഞത് അൽ ഇസ്തിആനത്തു ബിൽ മഖ്ലൂഖി പടപ്പിനോടുള്ള സഹായം ആവശ്യപ്പെടൽ ഏത് വിഷയത്തിൽ? അള്ളാഹുവിനല്ലാതെ കഴിയാത്ത വിഷയങ്ങളിൽ, അള്ളാഹുവിനല്ലാതെ കഴിയാത്ത വിഷയങ്ങളിൽ മഖ്ലൂഖിനോടുള്ള ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ എന്താ തിരിച്ചു പറഞ്ഞാൽ എങ്ങനെ പറയാ? അള്ളാഹുവിന് മാത്രം കഴിയുന്ന വിഷയങ്ങളിൽ പടപ്പുകളോടുള്ള സഹായം ആവശ്യപ്പെടൽ, അള്ളാഹുക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, നമുക്ക് ഹിദായത്തിന്, നമുക്ക് പിന്നെ തൗഫീഖിന്, നമുക്കൊരു സന്തതിയെ നൽകാൻ, ഇങ്ങനെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, അതിൽ മഖ്ലൂഖിനോട് പടപ്പിനോട് ഇസ്തിആനത്ത് നടത്തിയാൽ അതാണ് ഷിർക്ക്, അതാണ് ഷിർക്കിൻ്റെ മാനദണ്ഡം. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ രണ്ട് പോയിന്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്തിആനയുടെ വിഷയത്തിൽ നെല്ലും പതിരും വേർതിരിയാൻ, എപ്പോഴാണ് ഒരു ഇസ്തിആന സഹായത്തേട്ടം അത് ഷിർക്കാകുക, എപ്പോഴാണ് ഷിർക്കല്ലാതെ ആവുക, അനുവദനീയമാകുക, മതപരാകുക, ഇതിനെ വേർതിരിച്ച് ഒരു അഞ്ച് വിഭജനം ഇസ്തിആനക്ക് പറഞ്ഞിട്ടുണ്ട്. അഞ്ച് വിഭജനം. അതേപോലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഫുഖഹാക്കൾ ഇസ്തിആന എന്നുള്ളതുണ്ടല്ലോ, സഹായം ആവശ്യപ്പെടുക എന്നുള്ളത് ദാസന്മാരുടെ കർമ്മങ്ങളാണ്, നമ്മുടെ പ്രവൃത്തിയാണല്ലോ ഇസ്തിആന എന്നുള്ളത്. അപ്പൊ ദാസന്മാരുടെ പ്രവൃത്തി എന്ന നിലക്ക് ഇസ്തിആനയെ നോക്കിക്കണ്ട ഫുഖഹാക്കൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇസ്തിആനക്കൊരു അവരുടെ പക്ഷത്തു നിന്നുകൊണ്ടുള്ളതായ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്, വിധി നൽകിയിട്ടുണ്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ, ഫിഖ് ഗ്രന്ഥങ്ങളിൽ. ഇൻഷാല്ലാ സമയമുണ്ട് എങ്കിൽ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇസ്തിആനയുടെ ആ വിഭജനം, അതേപോലെ ഫുഖഹാക്കൾ ഇസ്തിആനക്ക് നടത്തിയതായ വിഭജനം, അത് നമ്മൾ ഫുഖഹാക്കളുടെയും അതേപോലെ ഈ ഒരു വിഭജനവും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ ഇതിനുണ്ട് എങ്കിൽ ഈ വിഷയം എന്ത് ചെയ്യും, അതിൻ്റെ ചുരുളുകൾ അഴിയുകയും അതേപോലെ തന്നെ അതിലുള്ള നിഗൂഢതകൾ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാവില്ല അൽഹംദുലില്ല, പക്ഷേ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് പോകാൻ മാത്രം അവരുടെ ആ പ്രയോഗങ്ങൾ, അവരുടെ ആ വിവരണങ്ങൾ പര്യാപ്തമാണ്. ഇനി നമ്മൾ ഇപ്പം ഇസ്തിആനയുടെ വിഷയത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പാടില്ലാത്ത ഇസ്തിആന ഏത് എന്നുള്ളത് പറഞ്ഞപ്പോൾ രണ്ട് പിന്നെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അൽ ഇസ്തിആനത്തു ബിൽ അംവാത്തി ഫീ കുല്ലി ഷൈ, അംവാത്തിനോടുള്ള ഇസ്തിആനത്ത്, മരിച്ചവരോടുള്ള ഇസ്തിആനത്ത്, സഹായം ആവശ്യപ്പെടൽ, സഹായം ചോദിക്കൽ. പിന്നെ അൽ ഇസ്തിആനത്തു ബിൽ മഖ്ലൂഖി ഫീ മാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, പിന്നെ അല്ലെങ്കിൽ ഇല്ലൽ ഖാലിഖ്, ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ കഴിയാത്ത കാര്യങ്ങളിൽ മഖ്ലൂഖിനോടുള്ളതായ സഹായം ആവശ്യപ്പെടും. അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യം പടപ്പിനോട് ആവശ്യപ്പെടൽ, ഇതാണ് പിന്നെ ഇസ്തിആനയിൽ അതിൻ്റെ പിന്നെ തെറ്റായ പിന്നെ ഇസ്തിആന എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത്. ഇനി ഒന്നുകൂടി ഇസ്തിആനയെ അതിൽ പിന്നെ ഷിർക്കാവുന്നത് ഏത്, ഷിർക്കാകാത്തത് ഏത്, വിവിധ വിധികളുള്ളത് ഏത്, അത് ഒന്നുകൂടി അപഗ്രഥിച്ച ഒരു പണ്ഡിതനാണ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഇസ്തിഹാനയെ അഞ്ചായിട്ട് തിരിച്ചു, അഞ്ചെണ്ണമായിട്ട് തിരിച്ചു. എന്നിട്ട് ഒന്ന് ഒന്ന് അൽ ഇസ്തിആനത്തു ബില്ലാഹ്, ഒന്നെന്താ അൽ ഇസ്തിആനത്തു ബില്ലാഹ്, അള്ളാഹുവിനോടുള്ള സഹായത്തേട്ടം, അള്ളാഹുവിനോടുള്ള സഹായത്തേട്ടം. അള്ളാഹുവിനോടുള്ള സഹായത്തേട്ടം എന്ന് പറയുമ്പോൾ ആ സഹായത്തേട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഇസ്തിആനത്തുൽ മുതദമ്മിനതു ലികമാലി ദുല്ലി മിനൽ അബ്ദി ലിറബ്ബിഹി വതഫ്വീദുൽ അംരി ഇലൈഹി വഅതികാദു കിഫായതിഹി അല്ലെങ്കിൽ വഅതികാദുൽ കിഫായ. ഇതാണ് അതിന് പറഞ്ഞ മൂന്ന് പ്രത്യേകതകൾ. അതായത് അൽ ഇസ്തിആനത്തു ബില്ല, അള്ളാഹുവിനോടുള്ള സഹായത്തേട്ടെന്നാണ് ആ സഹായത്തിൻ്റെ പ്രത്യേകത. അൽ ഇസ്തിആനത്തുൽ മുതദമ്മിന ലിഖമാലി ദുല്ല്, സമ്പൂർണ്ണ വിനയം ഉൾക്കൊണ്ട സഹായത്തേട്ടമാണ്, സമ്പൂർണമായ വിനയം ദുല്ല് ഉൾക്കൊണ്ടതായ സഹായത്തേട്ടാണ്. ആരുടെ വിനയം? മിനൽ അബ്ദ്, ദാസനിൽ നിന്ന്. ആർക്ക് നേരെ? അലി റബ്ബിഹി, തൻ്റെ റബ്ബിന് നേരെ. അപ്പോൾ ഒരു ദാസനിൽ നിന്ന് റബ്ബിന് നേരെ സമ്പൂർണ്ണ വിനയം ഉൾക്കൊള്ളുന്നതായ ഇസ്തിആനത്ത്, ആ ഇസ്തിആനത്താണ് ഏത്? അൽ ഇസ്തിആനത്ത് ബില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, വതഫ്വീദുൽ അംരി ഇലൈഹി, അള്ളാഹുവിലേക്ക് കാര്യം ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ ഇസ്തിആനത്ത്. ദാസൻ അള്ളാഹുവിലേക്ക് കാര്യങ്ങളെ ഏൽപ്പിച്ച് നടത്തുന്ന സഹായത്തേട്ടം. വഇഅ്തിഖാദു കിഫായതിഹി, അള്ളാഹു മദി തനിക്ക് എന്ന വിശ്വാസത്തിൽ. വഅ്തികാദു കിഫായതിഹി, അള്ളാഹു തനിക്ക് മദി എന്ന വിശ്വാസത്തിൽ. അപ്പൊ അള്ളാഹുവിനോടുള്ള സഹായത്തേട്ടം, അതിൻ്റെ പ്രത്യേകത, ഒരു ദാസൻ ആ സഹായത്തേട്ടം നടത്തുമ്പോൾ അള്ളാഹു എനിക്ക് മദി, കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു, അതോടൊപ്പം കമാലുദ്ദുൽ, സമ്പൂർണമായ വിനയത്തോടുകൂടിയാണ് പ്രസ്തുത തേട്ടം. ഇതാണ് ഒന്നാമത്തെ ഇസ്തിആന. ഈ ഇസ്തിആനത്ത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഇസ്തിആനയെ കുറിച്ചാണ് പറഞ്ഞത്, ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക, നിന്നോട് മാത്രം, നസ്തഈനു, ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ ഇസ്തിആനത്ത് അള്ളാഹുവിന് മാത്രം എന്ന് പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുക്ക് മാത്രമുള്ള ഇസ്തിആനത്തിനാണ് ഇവിടെ പറയുന്നത്. കാരണം ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളതിൽ, വ ഇയ്യാക നസ്തഈൻ, ഇവിടെ നസ്തഈൻ ആണ് ആമിൽ, ക്രിയ, ഞങ്ങൾ സഹായം തേടുന്നു. അതിൻ്റെ കർമ്മം ആരാ? ആരുടെ സഹായം തേടുന്നത്? അള്ളാഹുവിനോട്, നിന്നോട് എന്നാണ്. അപ്പോൾ ക്രിയയും കർത്താവും വന്നതിന് ശേഷമാണ് ആര് വരേണ്ടത്? കർമ്മം വരേണ്ടത്, കർമ്മം വരേണ്ടത്. പക്ഷെ ഇവിടെ കർമ്മം എന്ത് ചെയ്തു? പിന്നീട് വരേണ്ട കർമ്മത്തെ പിന്തിപ്പിച്ച് പറയേണ്ട കർമ്മത്തെ മുന്തിപ്പിച്ചു, മുന്തിപ്പിച്ചു. അപ്പോൾ നസ്തഈനു ക എന്നാണ് വരേണ്ടത്. പക്ഷെ നസ്തഈനു ക എന്ന് പറയാതെ നസ്തഈനു എന്ന് പറഞ്ഞു. ക എന്നുള്ളത് മുത്തസിലായ ദമീറാണ്, അതിനെ മുൻഫസിലാക്കി ഇയ്യാക എന്ന് പറഞ്ഞു. പിന്നെ വ്യാകരണം അറിയുന്ന ആളുകൾക്കറിയാം, പിന്നെ ഇയാഹു ഇയാഹുമ ഇയാഹും, ഇയാഹ ഇയാഹുമ ഇയാഹുൻ, ഇയാക ഇയാക്കുമ ഇയാക്കും, ഇയാക്ക് ഇയാക്കുമ ഇയാക്കുൻ, ഇയായ ഇയാന. ഇത് മുൻഫസിലായ നസ്ബിന്റെ ദമീറുകൾ എന്നാ പറയാ അല്ലോ, ഇതിന് മുൻഫസിലായ നസ്ബിന്റെ ദമീറുകൾ എന്നാ പറയാം. ഈ മുൻഫസിലായ നസ്ബിന്റെ ദമീറുകളെ ഈ ഒഴിവാക്കിയിട്ട് ഈ ക മാത്രം ചേർത്ത് പറയാം. അപ്പൊ റഅയ്തു ക, റഅയ്തു ഞാൻ കണ്ടു, ക നിന്നെ എന്നാണ്. കണ്ടോ, ശരിക്കും റഅയ്തു ഇയാക്കാന്നാണ്, റഅയ്തു ഇയാക്ക, നിന്നെ ഞാൻ കണ്ടു എന്നുള്ളതിന്. പക്ഷെ ഇയ ഒഴിവാക്കിയിട്ട് അങ്ങനെ മുത്തസിലാക്കിയിട്ടേ പറയുള്ളൂ, മുഫസായിട്ട് പറയില്ല. പക്ഷേ ദമീറുകളെ ചില സ്ഥലങ്ങളിൽ മുത്തസിലായിട്ട് പറയാതെ മുൻഫസിലായിട്ട് പറയും. എന്തിന്? അതിൽ ഇബ്നു മാലിക് അതിൻ്റെ 10 പിന്നെ കാരണങ്ങൾ അൽഫിയയിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാരണം ഇതിനെ ഇഖ്തിസാസ് ചെയ്യുമ്പോഴാണ്, പ്രത്യേകമാക്കുക എന്ന അർത്ഥം വരുമ്പോൾ വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, മുത്തസിലായി പറയേണ്ടതിനെ മുൻഫസിലാക്കുക. അതൊന്ന്. രണ്ട്, തഖദീമുമാ യസ്തഹിഖു തഅഖീർ, പിന്തിപ്പിക്കൽ അർഹമായതിനെ മുന്തിപ്പിക്കൽ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇഖ്തിസാസിനും ഹസറിനും വേണ്ടിയതാണ്, മാത്രം എന്നർത്ഥം കിട്ടാനാണ്. പിന്തിപ്പിച്ച് പറയേണ്ട ക എന്നതിനെ ഇവിടെ എന്ത് ചെയ്തു? മുന്തിപ്പിച്ചു. ക എന്ന് പറയാതെ ഇയാക്കാന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് കാരണങ്ങൾ ഇവിടെ ഉണ്ട് മാത്രം പ്രത്യേകം എന്നർത്ഥം കിട്ടാൻ. ഒന്ന്, ഇയാക്കാന്ന് മുഫസലായി പറഞ്ഞു. രണ്ട്, പിന്തിപ്പിച്ച് പറയേണ്ട മഅ്മൂലിനെ മുന്തിപ്പിച്ച് പറഞ്ഞു. അപ്പൊ എന്താ, നിന്നെ മാത്രം നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അപ്പൊ മാത്രം എന്നുള്ളത് അവിടെ എന്തായി? ആ രണ്ട് കാരണങ്ങൾ അവിടെ തെക്കുതായി, ഉറപ്പായി. അതുകൊണ്ട് തന്നെ ഈ ഇസ്തിയാനത്ത് അത് ആരോട് മാത്രമുള്ള ഇസ്തിയാനത്താണ്? അള്ളാഹുവിനോട് മാത്രമുള്ള ഇസ്തിയാനത്താണ്. അതുകൊണ്ടാണ് ഈ ആയത്ത് തെളിവ് പിടിച്ച് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അള്ളാഹുവിനോടുള്ള ഇസ്തിയാനത്ത് അതിൽ കമാലുസ്സുല്ല് ദാസനിൽ നിന്ന് റബ്ബിന് നേരെ ഉണ്ടാകും, പിന്നീട് കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്ന അവസ്ഥയുണ്ടാകും, അള്ളാഹു മതി തനിക്ക് എന്നുള്ള വിശ്വാസവും ഉണ്ടായിരിക്കും. അങ്ങനെ നിർവഹിക്കുന്ന ഇസ്തിയാനത്താണ് ഏത്? അല്ല, ഇസ്തിയാനത്തു ബില്ലാ, അള്ളാഹുവിനുള്ളതായ ഇസ്തിയാനത്ത്. അത് ഇസ്തിയാനയുടെ വിഷയത്തിൽ ഒന്നാമത്തെ ഇനം. രണ്ടാമത്തേത്, الاستعانه بالمخلوق فيما يقدر عليه. الاستعانه بالمخلوق فيما يقدر عليه. استعانه بالمخلوق അനന്ത മഖ്ലൂഖ് സൃഷ്ടി, സൃഷ്ടി മഖ്ലൂഖിനോടുള്ള സഹായം ആവശ്യപ്പെടൽ. فيما يقدر عليه മഖ്ലൂഖിന് കഴിയുന്ന വിഷയത്തിൽ, മഖ്ലൂഖിന് കഴിയുന്ന വിഷയത്തിൽ. അപ്പൊ പടപ്പിന് കഴിയുന്ന വിഷയത്തിൽ ആ പടപ്പിനോടുള്ള സഹായം ആവശ്യപ്പെടൽ, ഇത് ഇസ്തിയാനയിൽ രണ്ടാമത്തെ ഒരു വകുപ്പാണ്. ഈ ഇസ്തിയാനത്തിന്റെ ഹുക്മന്താ? ഈ ഇസ്തിയാനത്തിന്റെ ഹുക്മന്താ? അല്ല, ഇസ്തിയാനത്ത് ബില്ലാ എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഇസ്തിയാനത്ത് എന്താ? നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് സഹായം തേടുക എന്നുള്ളത്, അള്ളാഹുവിനോട് മാത്രം തേടുക എന്നുള്ളത്, ആ തേട്ടം അതിന്റെ ഹുക്മന്താ? വാജിബാണ്. ലാലാ, അത് മഹത്തായ പുണ്യകർമ്മമാണ്, അത് മഹത്തായ പുണ്യകർമ്മമാണ്. ഇമാം അന്നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഭൂരിപക്ഷ പണ്ഡിതന്മാരെ ഉദ്ധരിച്ച് അള്ളാഹുവിന് ഒരടിയാൻ സമർപ്പിക്കുന്ന മഹത്തായ പുണ്യകർമ്മമാണേത് പിന്നെ ഇസ്തിയാനത്ത്, അള്ളാഹുവിനുള്ള സഹായത്തേട്ടം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ബദർ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് ഇസ്തിയാനത്ത് നടത്തി, വിശ്വാസികൾ ഇസ്തിയാനത്ത് നടത്തി, ഇസ്തിഗാസ നടത്തി, സഹായം തേടി. അതുകൊണ്ടാണ് ഇത് തസ്തഗീസുന റബ്ബക്കും ഫസ്തജാബ ലക്കും. അപ്പൊ ആ ഇസ്തിഗാസ അത് മഹത്തായ പുണ്യകർമ്മമാണ്. പക്ഷെ ചിലരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ സഹായം ചോദിക്കൽ അത് നിർബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആയിലക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരമേകും എന്നുള്ള ഈ ആയത്തുകളുടെ ഈ കൽപ്പനയുടെ സ്വരത്തെ മുഖവിലക്കെടുത്തിട്ട് ചിലർ പിന്നെ അത് നിർബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പ്രബലമായിട്ടുള്ളൊരു അഭിപ്രായമല്ല. പിന്നെ ചിലർ വേറെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിവിടെ പിന്നെ ഇതിൽ പിന്നെ അത്ര പ്രസക്തമായിട്ട് പറയേണ്ട ഒരു അഭിപ്രായമല്ല. എന്നാൽ ഇത് പിന്നെ ഇവിടെ രണ്ടാമത്തേത്, അല്ല, ഇസ്തിയാനത്ത് ബിൽ മഖ്ലൂഖി ഫീമാ യഖ്ദിറു അലൈഹി, പടപ്പിന് കഴിയുന്ന വിഷയത്തിൽ പടപ്പിനോടുള്ള സഹായം ആവശ്യപ്പെടൽ. അതിന്റെ വിധി എന്താ? ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അതിന്റെ വിധി അറിയാൻ ഇസ്തിയാനയിൽ മൂന്ന് ഘടകങ്ങളുണ്ട്. ഇസ്തിയാനയിൽ മൂന്ന് ഘടകങ്ങളുണ്ട്. ഒന്ന്, മുസ്തഈൻ. എന്താ മുസ്തഈൻ? മുസ്തഈൻ എന്താ? സഹായം ചോദിക്കുന്നവൻ, മുസ്തഈൻ സഹായം ചോദിക്കുന്നവൻ, ഇസ്മു ഫാഇൽ. രണ്ട്, മുസ്തഹാൻ മുഈൻ സഹായിക്കുന്നവൻ. മൂന്ന്, മുസ്തഹാനു അലൈഹി. മൂന്ന് കാര്യങ്ങളുണ്ട് ഒരു ഇസ്തിആനത്തിൽ, മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, സഹായം ചോദിക്കുന്നവൻ. രണ്ട്, സഹായിക്കുന്നവൻ. ഇപ്പൊ ആരോടാണ് ചോദിക്കുന്നത്? അതെ. മൂന്ന്, മുസ്തഹാനു അലൈഹി. ഏത് വിഷയത്തിലാണ് സഹായം ചോദിക്കുന്നത്? ഒരു വിഷയം ഉണ്ടാവുമല്ലോ, സഹായം ചോദിക്കുന്ന ഒരു വിഷയം. ഇങ്ങനെ മൂന്ന് ഘടകങ്ങളുണ്ട്. സഹായം ചോദിക്കുന്ന ആള് പടപ്പാണ്, സഹായിക്കുന്നവനും ആരാണ്? പടപ്പാണ്. സഹായം ചോദിക്കുന്ന വിഷയം അതാണ് മുസ്തഹാനു അലൈഹി, സഹായം ചോദിക്കുന്ന വിഷയം. അപ്പൊ ഈ രണ്ടാമത്തതിന്റെ ഹുക്കും പറയുമ്പോ ഈ മൂന്ന് ഘടകങ്ങൾ മനസ്സിലാക്കണം, മൂന്ന് ഘടകങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ മുസ്തഈൻ മുഈനിനോട് സഹായം ചോദിക്കുന്നവൻ ആരാണോ ചോദിക്കുന്നത്, ആരാണോ സഹായിക്കുന്നത്, അയാളോട് ചോദിക്കുന്നത് ഒരു പുണ്യമാണ് എങ്കിൽ, ബിർറായ കാര്യമാണ് എങ്കിൽ, ബിർറമത പുണ്യം, പുണ്യകരമായ ഒരു കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ, അതാണ് മുസ്തഹാനു അലൈഹി, പുണ്യമാണ് എങ്കിൽ അത് ചോദിക്കൽ മുസ്തഈനിന് എന്താണ്? ജായിസാണ്, അനുവദനീയമാണ്. അത് ചോദിച്ചാൽ സഹായിക്കലോ ഇവന്റെ മേലിൽ മഷ്റൂ ആണ്, നിയമമാണ്. മുഈനിന്റെ പേരിൽ എന്താണ്? നിയമമാണ്. ചോദിക്കൽ ജായിസാണ്, ചോദിച്ചാൽ സഹായിക്കൽ മഷ്റൂ ആണ്, നിയമമാണ്. മഷ്റൂ ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം എന്തുകൊണ്ട്? അതിൻ്റെ വിധികൾ മാറി മറിഞ്ഞിരിക്കും, നിർബന്ധമാകുമോ അതല്ല, പിന്നെ മറ്റെന്തെങ്കിലും ഒരു ഹുക്കും അതിനാകുമോ അത് വേറെ വിഷയമാണ്. അപ്പോൾ അത് നിയമമാണ്, സഹായിക്കൽ നിയമമാണ്. അപ്പോൾ മുസ്തഹാനു അലൈഹി ഒരു ബിർറാണ് എങ്കിൽ, പുണ്യമാണ് എങ്കിൽ, ഇനി മുസ്തഹാനു അലൈഹി ഇസ്മാണ് എങ്കിൽ, പാപമാണ് എങ്കിൽ, ഒരു പാപമാണ് എങ്കിൽ സഹായം ചോദിക്കൽ എന്താണ്? ഹറാമാണ്, നിഷിദ്ധമാണ്. സഹായിക്കൽ എന്താണ്? നിഷിദ്ധമാണ്. ചോദിക്കലും നിഷിദ്ധാണ്, പിന്നെ സഹായിക്കലും എന്താണ്? നിഷിദ്ധാണ്, പാടില്ല. ഞാൻ വരഞ്ഞ അടുത്ത് തക്സീം വരുമ്പോ നിർബന്ധമാണ്, അത് ഞാൻ പറയാം. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറയാം. പിന്നെ പിന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ ഇവിടെ ഒരു ഇതുകൂടി പറഞ്ഞ്, ഈ മുസ്തഹാനു അലൈഹിയുമായി ബന്ധപ്പെട്ട് ബിർറു അല്ല ഇസ്മു അല്ല, ഒരു ജായിസായ വിഷയത്തിലാണ് ചോദിക്കുന്നത്. ജായിസായ കേവല അനുവദനീയമായ ഒരു വിഷയത്തിലാണ് ചോദിക്കുന്നത് എങ്കിൽ ചോദിക്കൽ അനുവദനീയമാണ്, സഹായിക്കൽ, സഹായം ചോദിക്കൽ അനുവദനീയമാണ്, സഹായിക്കലും അനുവദനീയമാണ്. സഹായിച്ചാൽ ഇയാളുടെ നിയത്തിനനുസരിച്ച് അയാൾക്ക് പുണ്യം കിട്ടും, നിയത്തിനനുസരിച്ച് പുണ്യം കിട്ടും. ഏതായാലും ഈ രണ്ട് ഭാഗം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് മതിയാകും അതിൽ, അതിൻ്റെ വിഷയത്തിൽ. പക്ഷേ ഷെയ്ഖ് മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞതുകൊണ്ടാണ് ഞാനത് നിങ്ങളെ കേൾപ്പിച്ചത്. ഇവിടെ പിന്നെ ബഹ്മാനിയൻ ചോദിച്ചത്, ചോദിക്കുന്ന വ്യക്തിയെ സഹായിക്കൽ നിർബന്ധമാകുന്ന അവസ്ഥ വരും എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ പറഞ്ഞ് പുണ്യത്തിൻ്റെ വിഷയത്തിലാണ് സഹായം ചോദിക്കുന്നവൻ സഹായിക്കുന്നവനോട് ചോദിക്കുന്നത് എങ്കിൽ, ഇവിടൊക്കെ പടപ്പ് പടപ്പിനോടാണ് ചോദിക്കുന്നത് എങ്കിൽ ചോദിക്കൽ അനുവദനീയമാണ്. ചോദിച്ചാൽ സഹായിക്കൽ എന്താണ്? മഷ്റൂ ആണ്, നിയമമാണ്. അത് പറയാൻ കാരണത്താ ചിലപ്പോൾ സഹായിക്കൽ നിർബന്ധമാവും. അതെങ്ങനെ? അതൊരു പിന്നെ കർമ്മശാസ്ത്ര മസലയാണ്, കർമ്മശാസ്ത്ര മസലയാണ്. ഫിഖ്ഹിൽ ഇപ്പം നാല് മദ്ഹബിൻ്റെയും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഈ ഒരു മസാല ചർച്ച ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ഒരാൾ സഹായം, ഒരു മഖ്ലൂക്ക് മറ്റൊരു മഖ്ലൂക്കിനോട്, ഒരു പടപ്പ് മറ്റൊരു പടപ്പിനോട് സഹായം ചോദിച്ചു, അപ്പോൾ സഹായിക്കൽ നിർബന്ധമാകുക? അത് അതിനെക്കുറിച്ച് പറയൽ, ദിയത്തോ ദിമാനോ ഈ സഹായം ചോദിക്കുന്നതിനോട് പിന്നെ തുടർന്ന് അനിവാര്യമാകുമ്പോഴാണ് അങ്ങനെയാണ് അതിന്റെ ഫിഖഹി ഭാഷ്യം, അതായത് സഹായം ചോദിക്കുന്നതിനോട് സഹായം ചോദിച്ചു, സഹായം ചോദിച്ചിട്ട് സഹായം നൽകിയില്ല എങ്കിൽ ദിയത്തോ ദിമാനോ അല്ലെങ്കിൽ ഒരു ഹദ്ദോ അനിവാര്യമാകുമ്പോൾ എന്നാ ഇനി പറയാം. തിരിഞ്ഞിട്ടില്ല, ആ തിരിയാൻ പാടില്ല, അപ്പോഴാണ് കുറെ തിരിയാതെ നമുക്ക് കുറച്ച് തിരിയണത് പറയുമ്പോൾ അത് അവിടെ നിൽക്കും. അതായത് അതൊന്ന് മനസ്സിലാക്കാൻ പറയാല്, ഇപ്പൊ ഒരു വ്യക്തി ഇയാളാണ് സഹായം ചോദിക്കുന്ന വ്യക്തി, ഇയാളൊരു അപകടമുഖത്തിലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇയാൾ ദാഹിച്ച് വലഞ്ഞ് കിടക്കുകയാണ്, ഇരിക്കുകയാണ്. അയാൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ മരിക്കുമെന്ന അവസ്ഥയിലാണ്, വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ മരിക്കുമെന്ന അവസ്ഥയിലാണ് ആരുള്ളത്? ഇയാളുള്ളത്, ഈ വ്യക്തി ഉള്ളത്. ആ കാരണം എന്താ, അയാൾക്ക് വെള്ളം കിട്ടിയില്ല, അയാൾ ഇരിക്കുകയാണ്. വെള്ളം കിട്ടിയിട്ടില്ല എങ്കിൽ അയാൾ ദാഹിക്കുമെന്ന അവസ്ഥയിലാണുള്ളത്, മരിക്കുമെന്ന അവസ്ഥയിലാണുള്ളത്. അപ്പോഴാണ് ഒരു വ്യക്തിനെ കാണുന്നത്, അയാളുടെ കയ്യിൽ വെള്ളമുണ്ട്, അയാളുടെ കയ്യിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും കുറച്ച് വെള്ളം തരണം എന്ന് ആവശ്യപ്പെട്ടു. ഇയാൾ വെള്ളം കൊടുക്കുമ്പോൾ, ഇയാൾ ചോദിച്ചത് വെള്ളം കൊടുക്കുമ്പോൾ, ആ വെള്ളം കൊടുക്കുമ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യില്ല? ഒരു ഉപദ്രവമല്ല, അയാൾ ഒരു ഉപദ്രവം ഏൽക്കൂല. ഇയാൾക്ക് വെള്ളം കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യുന്നില്ല? ഒരു ഉപദ്രവം വരണില്ല. രണ്ട്, ഇയാൾക്കറിയാം ഞാൻ വെള്ളം കൊടുത്തിട്ടില്ല എങ്കിൽ ഇയാൾ മരിക്കും എന്നുള്ളത്. ഞാൻ വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ ഇയാൾ മരിക്കും എന്നുള്ളത് ആർക്കറിയാം? ഇയാൾക്കറിയാം. മൂന്ന്, വെള്ളം കൊടുക്കുന്നതിൽ പിന്നെ ഉപദ്രവമല്ല. രണ്ട്, വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ മരിക്കും എന്നുള്ളത് അയാൾക്കറിയാം, ഇയാൾക്കറിയാം. മൂന്നാമതൊരു നിബന്ധന, പിന്നെ വെള്ളം കൊടുക്കാൻ അയാൾക്ക് പ്രയാസമല്ല, വെള്ളം കൊടുക്കാൻ അയാൾക്ക് പ്രയാസമല്ല, അത് എത്തിക്കാനൊരു പ്രയാസമല്ല. വെള്ളം കൊടുക്കുന്നതിൽ ഇയാൾക്കൊരു ദറർ ഉപദ്രവം ഏൽക്കൂല, ഒന്ന്. രണ്ട്, കൊടുത്തിട്ടില്ലെങ്കിൽ മരിക്കും എന്നുള്ളത് അറിയാം, വെള്ളം എത്തിക്കാൻ അയാൾക്ക് എന്തില്ല? ഒരു പ്രയാസമല്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇയാൾ ഇയാൾക്ക് വെള്ളം കൊടുത്തിട്ടില്ല, ഇയാൾ മരിച്ചു നോക്കുക, ഇയാൾ മരിച്ചു, ഇയാൾ വെള്ളം കൊടുത്തില്ല, ഈ മൂന്ന് നിബന്ധനകളും പൂർണ്ണമായിരിക്കെ ഇയാൾ മരിച്ചിട്ടുണ്ട് എങ്കിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു, അതിൽ മാലിക്കികളും ഷാഫിയാക്കളും, ഷാഫി മദബിലെയും മാലിക്കി മദബിലെയും ഫുഖഹാക്കൾ പറഞ്ഞു, ഇയാൾ മരിച്ചിട്ടുണ്ട് എങ്കിൽ ഇയാളെ ഖിസാസായിട്ട് കൊല്ലണം, ഇയാളെ ഖിസാസായിട്ട് വധിക്കണം. ഇപ്പോൾ ഒരാളെ വധിച്ചാൽ, ബോധപൂർവ്വം വധിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫഖദ് ജഅൽനാലി വലീഹി സുൽത്താന എന്നാണ്, വധിക്കപ്പെട്ടവന്റെ വലിയിന് ഇയാളെ കൊല്ലാൻ എന്തുണ്ട്? അള്ളാഹു അധികാരം നൽകിയിട്ടുണ്ട്. അത് ഖിസാസായിട്ട് കൊല്ലുക എന്നാ പറയാം. അപ്പോൾ ഇയാൾ ഈ അവസ്ഥയിൽ ഇയാൾ സഹായിച്ചിട്ടില്ല എങ്കിൽ ഇയാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ മാലിക്കി മദബിലെയും ഷാഫി മദബിലെയും ഫുഖഹാക്കൾ പറഞ്ഞു, ഇയാളുടെ ബന്ധുക്കൾക്ക് എന്ത് ചെയ്യാം? ഔലിയായിന് ഇയാളെ വധിക്കാം. ഹംബലികൾ പറഞ്ഞു, ഇയാൾ മരിച്ചിട്ടില്ലെങ്കിൽ വധിക്കലല്ല, പിന്നെ ദിയത്താണുള്ളത്. ഈ ദിയത്ത് എന്ന് പറഞ്ഞാൽ ബ്ലഡ് മണി. ഇയാളെ കൊല്ലലില്ല, പക്ഷെ എന്തുണ്ട്? ആ പകരം ബ്ലഡ് മണി സ്വീകരിക്കുകയാണ് വേണ്ടത്. ദിയ നിർബന്ധമാകും ആരുടെ മേൽ? ഇയാളുടെ മേൽ. പറഞ്ഞത് മനസ്സിലായണ്ടോ? അബു ഹനീഫത്തു നുഅ്മാൻ, അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പക്ഷം, അദ്ദേഹം പറഞ്ഞത് ഖിസാസുമില്ല, ദിയത്തുമില്ല. കാരണം എന്തുകൊണ്ട്? ഒന്നുമില്ല, ഖിസാസുമില്ല, ദിയയുമില്ല, ബ്ലഡ് മണിയില്ല. കാരണം ഇയാൾ ഇയാളെ നേരിട്ട് കൊല്ലുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അതിന്റെ പേരിൽ ഇയാളെ പിടികൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ മസല മനസ്സിലായോ? ഇനി നമ്മളുടെ വിഷയം, അതായത് ഒരാൾ സഹായം ചോദിച്ചു, ആ സഹായം ചോദിക്കപ്പെട്ടവൻ നൽകിയിട്ടില്ല എങ്കിൽ അതിന്റെ പേരിൽ ഇയാൾ മരണപ്പെട്ടാൽ സഹായിക്കാത്തവന്റെ മേൽ ദിയത്തും ദിമാനും ഖിസാസും ഒക്കെ വരുന്നുവെങ്കിൽ ആ സഹായമാണ് എന്ത്? സഹായം ചോദിക്കലാണ് വാജിബ്, നിർബന്ധം. അപ്പൊ ഇങ്ങനൊരവസ്ഥ സംജാതമാകുമെങ്കിൽ ഇയാളുടെ മേൽ സഹായം ചോദിക്കൽ എന്താ? വാജിബാണ്, വാജിബാണ്. അപ്പോ ഏതൊരു സഹായം ചോദിക്കലാണ് വാജിബ്, നിർബന്ധം? സഹായം ചോദിച്ചു എന്നിട്ട് സഹായിക്കാതിരുന്നാൽ ദിയത്തോ ഖിസാസോ ദിമാനോ ബാധ്യതയാകുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള ആ സന്ദർഭത്തിലുള്ള സഹായം ചോദിക്കലാണെന്ത്? വാജിബ്. ചിലർക്ക് ഓടിയിട്ടില്ല. അതിനാണ് തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, അവസ്ഥകൾ. പിന്നെ എങ്ങനെയാണ് നമ്മൾ പല പിന്നെ കേസുകളും കുറ്റങ്ങളും ഒക്കെ തെളിയിക്കണത്? പിന്നെ ഇതിപ്പോ ഒരാൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പിടിച്ചുകൊണ്ടിട്ടിതാകണമെന്നല്ല, പിന്നെ ഒരു അവസ്ഥ ഒരു വിഷയം സംജാതമായിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് അതിനെ കുറിച്ചുള്ള പിന്നെ ചർച്ചകളും കാര്യങ്ങളും അന്വേഷണങ്ങളൊക്കെ. എങ്ങനെ എന്താ യംനൗനൽ മാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മാവൂൻ മവാഴിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരോപകാര വസ്തുക്കളാണ്, വക്കറ്റ് തരുവോ, ചൂല് തരുവോ, ചെല്ലട തരുവോ, പിന്നെ 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 ഉരല് തരുവോ, അമ്മിമ്മ നരക്കട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ. അത് അതുപോലും തടയുന്ന പിശുക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾ മലപ്പുറത്ത് പറയും മൂർന്നോടത്ത് ഇപ്പേക്കാത്ത ജാതി. അത് ഇതല്ല അപ്പൊ പിന്നെ ഇതാണ് ഈ രണ്ടാമത്തേത്. പിന്നെ എന്ത് അല്ല ഇസ്തിആനത്തു ബിൽ മഖ്ലൂഖ് ഫീമാ യഖ്ദിറു അലൈഹി. മൂന്നാമത്തേത് മൂന്നാമത്തെ ഇനം അൽ ഇസ്തിആനത്തു ബിഹയ്യിൻ ഹാദിരിൻ ഗൈറു ഖാദിരിൻ അലൈഹി, അല്ലെങ്കിൽ ഇങ്ങനെ ഗൈറു ഖാദിർ എന്ന് പറഞ്ഞാലും വിഷയമൊന്നുമില്ല. പിന്നെ ഷെയ്ഖിൻ്റെ ഇതിൽ അലൈഹി എന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇഷ്ടമല്ലോ. അലൈഹി നോട്ടുണ്ടല്ലേ. തമാം. അൽ ഇസ്തിആന സഹായം ചോദിക്കൽ, ബിഹയ്യിൻ ജീവിച്ചിരിക്കുന്നവനോട്, ഹാദിരിൻ ഹാജറുള്ള, ഗൈറു ഖാദിരിൻ അലൈഹി സഹായിക്കുവാൻ കഴിയാത്ത. അപ്പൊ സഹായിക്കാൻ കഴിവില്ലാത്ത സ്ഥലത്തുള്ള ജീവിച്ചിരിപ്പുള്ള ഒരാളോട് നടത്തുന്ന സഹായ ആവശ്യപ്പെടൽ. ഇത് മൂന്നാമത്തെ രീതിയാണ്. അങ്ങനെ ഒരു സഹായം ചോദിക്കല്ലേ. ഇപ്പോ ഒരു പിന്നെ ദുർബലനായൊരു മനുഷ്യൻ, ആ മനുഷ്യനോട് അയാൾക്ക് താങ്ങാൻ കഴിയാത്തൊരു കാര്യം അയാളോട് ചെയ്യാൻ പറയാം. ഇപ്പൊ പറ്റ് ദുർബലനായ ഒരാള് 10 കിലോ വരെ ഏറ്റാൻ വയ്യ, അയാളൊരു 100 കിലോമീറ്റർ ചാക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കണ്ടു എടുത്തേച്ചാണി എന്ന് പറഞ്ഞാല് അതൊരു സഹായം ചോദിക്കലാണ്. അതാണ് ഹയ്യാണ് അയാള്, ഹാദിറാണ് അയാൾക്ക്, ഗൈർ ഖാദിറിനാലേ ആ ആവശ്യപ്പെട്ട സഹായം ചെയ്യാൻ കഴിയാത്ത ആളാണ്. എന്താ അങ്ങനത്തെ ഈ സഹായം ചോദിക്കലിന്റെ വിധി? അത് ലഘുവാണ്, ആ വ്യർത്ഥമായ ഒരു കാര്യമാണ്. ലാ തായില തഹ്തഹു, അതിനെ കുറിച്ചൊന്നും പറയാനല്ല. ചോദിച്ചവന്റെ തലക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക എന്നുള്ളതല്ലാതെ അതിൽ ഒന്നുമില്ല. ഒരാളോട് പറയുന്നു, സുഹൃത്ത് പറയുന്നു, ഈ ഐ സി സി നാണ് മാറ്റിയൊക്കെ വെച്ചാല്, അപ്പൊ അതൊരു തരം വെട്ടിന്റെ മസാലയാണ്. ഇനി നാലാമത്തേത് അൽ ഇസ്തിആനത്തു ബിൽ അംവാത്തി. Thank you. لا يقدرون على مباشرته. نعم ഇത് ശരിക്കതില് മനസ്സിലാക്കേണ്ട നാലാമത്തെ രൂപത്തിലാണ്. അൽ ഇസ്തിആനത്ത് ബിൽ അംവാത്ത് മുത്തലഖ, അൽ ഇസ്തിആനത്ത് ബിൽ അംവാത്ത്, മരിച്ചവരോടുള്ള സഹായം ആവശ്യപ്പെടൽ. മുത്തലഖൻ നിരുപാധികം, അടുത്ത് മരിച്ചവരായാലും വേണ്ട, കുറെ മുമ്പ് മരിച്ചവരായാലും വേണ്ട, മരിച്ചു മുന്നിൽ കിടക്കണവനായാലും വേണ്ട, മരണപ്പെട്ടോ ബർസഖി ലോകത്തിൽ പ്രവേശിച്ചോ, ഒരാൾ മരിക്കുന്നതോടുകൂടി എന്തായി, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അയാൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നത് വരേക്കും അയാളൊരു ബർസഖിലാണുള്ളത്, മറയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല മനുഷ്യന്മാർക്ക് പല ഘട്ടങ്ങൾ നിശ്ചയിച്ചു. മിൻ അയ്യി ശൈഇൻ ഖലഖഹു, മിൻ നുത്ഫതിൻ ഖലഖഹു ഫഖദ്ദറഹു, മിൻ നുത്ഫതിൻ ഖലഖഹു ഫഖദ്ദറ, ثم السبيل يسر ثم اماته فاقبر ثم اذا شاء انشر. അല്ലാഹു നുത്ഫതിൽ നിന്നാണ് മനുഷ്യനെ പഠിച്ചത്. ആ മനുഷ്യനെ പഠിച്ച അല്ലാഹു സുബ്ഹാനഹു വതാല മനുഷ്യന് സുമ്മ അമാതഹു, മനുഷ്യനെ മരിപ്പിക്കും, ഫ അക്ബറഹു, എന്നിട്ട് മനുഷ്യനെ അള്ളാഹു ഖബർ ജീവിതം നൽകും. ഫ അക്ബറ, ഖബറിലൊരു ജീവിതം നൽകും. അപ്പം മരണത്തോടുകൂടി ഖബർ ജീവിതം തുടങ്ങിയായി, അതാണ് ബർസഖി ജീവിതം. സുമ്മ ഇദാശ അൻഷറ, പിന്നെ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവനെന്ത് ചെയ്യും, ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പം ഈ ബർസഖിൽ പ്രവേശിച്ച അംവാത്ത്, മരിച്ചവർ അവരാരാകട്ടെ, അവരോടുള്ള സഹായത്തേട്ടോ. ഔ അല്ലെങ്കിൽ ബിൽ അഹ്യാ, ഈ ജീവിച്ചിരിക്കുന്നവരോടുള്ള സഹായത്തേട്ടോ. ബിൽ അഹ്യ, ജീവിച്ചിരിക്കുന്നവർ അവരോടുള്ള സഹായത്തേട്ടം. ഏത് വിഷയത്തിൽ, അല അംരിൻ ഗായിബിൻ ലാ യഖദീറൂന അല മുബാശറതിഹി, അല അംരിൻ ഗായിബിൻ, ഒരു ഗായിബായ മറഞ്ഞ കാര്യത്തിന്. എങ്ങനെ മറഞ്ഞ, കേവലം മറഞ്ഞ കാര്യമല്ല, പിന്നെയോ ലാ യഖദീറൂൻ, അവർക്ക് സാധിക്കുകയില്ല, ഈ ജീവിച്ചിരിക്കുന്നവർക്ക് സാധിക്കുകയില്ല, അല മുബാശറതിഹി, ഈ ഗായിബായ കാര്യത്തെ മുബാശറ ചെയ്യാൻ, അതിനെ ബന്ധപ്പെടാൻ. അപ്പോൾ അഹ്യായിനെ കൊണ്ടുള്ള സഹായം ആവശ്യപ്പെടൽ. അല അംരിൻ ഗായിബിൻ, ഗായിബായ മറഞ്ഞ ഒരു കാര്യത്തിന്, ലാ യഖദിറൂൻ, ഈ സഹായം ആവശ്യപ്പെടുന്ന ജീവിച്ചിരിക്കുന്നവർക്ക് സാധിക്കുകയില്ല, അല മുബാശറത്തിഹി, അതിനെ ബന്ധപ്പെടാൻ. അപ്പോൾ ഈ ഗായിബായ കാര്യത്തെ പ്രാപിക്കുവാനോ ബന്ധപ്പെടാനോ കഴിയാത്തവരായ അഹ്യായിനോട് അക്കാര്യത്തിൽ നടത്തുന്ന സഹായം ആവശ്യപ്പെടൽ. ഈ അല അംരിൻ ഗായിബിൻ ലാ യഖ്ദിറൂൻ അല മുബാശറതിഹി എന്ന് പറഞ്ഞാൽ, അതിനാണ് നമ്മൾ മലയാളത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്ന് പറയുന്നത്. കാരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായതാണ് ലാ യഖ്ദിറൂൻ അല മുബാശറതിഹി. കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമാണെങ്കിൽ എന്തായി, യഖ്ദിറൂൻ അല മുബാശറതിഹി, അത് ഒരാൾക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായതാണ് എന്ത്, ഒരാൾക്ക് അയാൾക്കത് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധമുള്ളത്. അങ്ങനെയുള്ള ഗായിബായ കാര്യത്തിന് ജീവിച്ചവരെടുക്കുന്നവരോട് നടത്തുന്ന ഇസ്തിആനത്ത്. ഇപ്പോൾ ഒരാൾ മുന്നിൽ തന്നെ ഉണ്ട്, അയാളോട് ഒരു ഗായിബായ കാര്യം, അയാൾക്ക് മുബാശറത്ത് ചെയ്യാൻ കഴിയാത്ത കാര്യം ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് ഇവിടെ ഈ ഇനത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇത് ഷിർക്കാകുന്നു, ഇതിൻ്റെ ഹുക്കും എന്താ, ഇത് ഷിർക്കാണ്. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഹാദാ ഷിർക്കുൻ, ഇത് ഷിർക്കാണ്. അതുകൊണ്ട് ലിഅന്നഹ ലാ യഖഉ ഇല്ലാ മിമ്മൻ യഅതഖിദു ഫീ ഹാഉലായി അന്ന ലഹും തസറുഫൻ ഖഫിയൻ ഫിൽ കൗൻ. കാരണം ഇങ്ങനെ ആരോടാണ് സഹായം ചോദിക്കുന്നത്, ആരാണ് സഹായം ചോദിക്കുന്നത്, ആ സഹായം ചോദിക്കുന്നവരിൽ നിന്ന് ഈ സഹായം അത് സംഭവിക്കുകയില്ല. സഹായം ചോദിക്കപ്പെടുന്നവർക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരു ഖഫിയായ കൈകാര്യകർത്തൃത്വം ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ. അപ്പോൾ ഗായിബായ ഒരു കാര്യത്തിന്, മുബാശറത്ത് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യത്തിന് ജീവിച്ചിരിക്കുന്നവരോട് തന്നെ ആരെങ്കിലും സഹായം ചോദിക്കുന്നുണ്ട് എങ്കിൽ ആ സഹായം ചോദിക്കുന്നവർ, ഈ സഹായം ചോദിക്കപ്പെടുന്നവരുടെ വിഷയത്തിൽ അവർക്ക് എന്തുണ്ട്, ഒരു വിശ്വാസമുണ്ട്, ഇവർക്ക് എന്തോ ഒരു തസറഫുൻ ഖഫിയുണ്ട് ഈ പ്രപഞ്ചത്തിൽ, ഒരു അഭൗതികമായിട്ടുള്ള ഒരു കഴിവ്, ക്രയവിക്രയം, ഒരു കഴിവുണ്ട്, ക്രയവിക്കല്ല ഒരു കഴിവുണ്ട്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദിക്കുന്നത്. അതാണ് ഷെയ്ഖ് പറഞ്ഞ അതിന് പറഞ്ഞ തെളിയിൽ. എന്തുകൊണ്ടാണ് ഈ വിളി, സഹായം ചോദിക്കൽ ഷിർക്കാകുന്നത്? അത് ഷിർക്കാകാനുള്ള കാരണം, ഇങ്ങനെയുള്ളവരോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നവരുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസമുണ്ട്, ഇവർക്ക് എന്തോ ഒരു അഭൗതികത ഉണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഷിർക്ക് എന്ന് പറയുന്നത്.
ജിന്നുകളും മലക്കുകളും ജീവിച്ചിരിക്കുന്ന ഒരാളാണ്,
എങ്ങനെ ആരോട് നമ്മളോട് ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടോ അല്ലെ ഈ കാര്യത്തോട് ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ലാ യഖ്ദിറൂൻ ഇവർക്ക് സാധിക്കുകയില്ല. അലാ മുബാശറത്തിഹി ദമീർ മടങ്ങുന്നത് ഈ അംരിൻ ഗായിബിലേക്കാണ്, അഖർബ് മദ്കൂറിലേക്കാണ്. അഹ്യായിനോടാണെങ്കിൽ അലാ മുബാശറത്തിഹിം എന്നാ പറയാ, പണ്ട് മനസ്സിലായ ഇവരോട് ബന്ധപ്പെടാൻ കഴിയണില്ല എന്നുള്ളതിനാണെങ്കിൽ മുബാശറത്തിഹിം എന്നാ പറയാ. പക്ഷെ ഇവിടെ എന്താണ് മുബാശറത്തിഹി എന്നാണ്, ദമീർ മുഫ്രദാണ്, അത് മടങ്ങേണ്ടത് അഖറബ് മദ്കൂറിലേക്കാണ്, അത് അംറുൻ ഗായിബാണ്, മുഫ്രദുമാണ്. അപ്പോ ഇതിന് മുബാശറത്ത് ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിന് നേരെ വിപരീതാണത്. ഏത് ഇപ്പോ അതിന്റെ ഉദാഹരണം, ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർ അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു ഗായിബായ ഒരു കാര്യം, അതിന് അവരോട് സഹായം ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അയാൾ ഇന്നിപ്പോ നമ്മളെ മുന്നിലുണ്ടാകട്ടെ, ദൂരെയുള്ള ആളാകട്ടെ, ജനപ്രദേശത്താകട്ടെ, വിജനത്തിലാകട്ടെ, എവിടെയായിട്ടുണ്ടെങ്കിലും, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരാളോട് പിന്നെ നമ്മൾ അള്ളാഹുവിനോട് കുട്ടീനെ ചോദിക്കും അല്ലേ, അള്ളാഹുവിനോട് നമ്മൾ ഒരു തൗഫീഖിന് തേടും, നമുക്കൊരു നല്ല ഉദവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെടും. ഇതൊക്കെ പഠിച്ചവനോട് തേടുന്നതാണ്. ഈ ഉദവിയും അല്ലെങ്കിൽ തൗഫീഖും ഇതൊന്നും പടപ്പുകൾക്ക് തരാൻ കഴിയാത്ത ഗായിബായ കാര്യമാണ്. പടപ്പുകൾക്ക് ഒരിക്കലും ഒരാൾക്ക് തൗഫീഖ് വാങ്ങിക്കൊണ്ടെന്ന് കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നേടിക്കൊടുക്കാൻ കഴിയില്ല, അത് പഠിച്ചവന്റെ മാത്രം കഴിവാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം ആ പടപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പടപ്പുകൾക്ക് മുബാശറത്ത് ചെയ്യാൻ കഴിയാത്ത ഗായിബായ കാര്യമാണ് തൗഫീഖ് എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് തൗഫീഖ് കൊടുക്കുക എന്നുള്ളത്. അത് പടപ്പിന് കഴിയില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അതാണ് ശിർക്ക്. അതാണ് അതിന്റെ ഉദാഹരണം. ഇനി വേറെ കുറെ ഉദാഹരണങ്ങൾ ഉണ്ട്, പിന്നെ അത് മനസ്സിലാക്കാൻ എളുപ്പത്തിന്. ഇപ്പൊ പിന്നെ അള്ളാഹുവിനോട് മാത്രം തേടുന്നതായ തേട്ടങ്ങൾ നമ്മൾ വിശുദ്ധ ഖുർആനിൽ കാണുന്നില്ലേ? പാപം പുറക്കുന്നതുമായി ബന്ധപ്പെട്ടില്ലേ നബിമാരുടെ ദുആകളിൽ? അതേപോലെ തന്നെ നബിമാർ പിന്നെ സന്താനങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ അവർക്ക് മനോദുഃഖമുണ്ടായ വേളയിൽ, അവർക്ക് രോഗം ഉണ്ടായപ്പോൾ അത് മാറി കിട്ടാൻ തുടങ്ങിയ ദുആകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ അതിന്റെ ഉദാഹരണങ്ങളാണ്. ഏത് ആ അതിന്റെ ആ വിശ്വാസപരമായിട്ടുള്ള അതിന്റെ ആ ഭാഗം ഉണ്ടെങ്കിൽ അത് ആ വിഷയത്തിൽപ്പെട്ടതാണ്. അതിന് വേറൊരു കാര്യം കൂടി ഉള്ളത് എന്താണ്? ഗൈബ് പിന്നെ സംബന്ധിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അഞ്ചാമത്തേത് അൻ ഇസ്തിആനത്തു ബിൽ അമലി സ്വാലിഹ അല്ലെങ്കിൽ ബിൽ അമാലി സ്വാലിഹ. അല്ലെങ്കിൽ ബിൽ അഹ്വാലി സാലിഹ, നല്ല അമലുകൾ കൊണ്ടുള്ളതായ ഇസ്തിആനത്ത്, സഹായം ആവശ്യപ്പെടൽ. എങ്ങനെ ഈ നല്ല അമലുകൾ കൊണ്ടുള്ള ഇസ്തിആന ആവശ്യപ്പെടൽ, സഹായം ആവശ്യപ്പെടൽ, അവനാവശ്യപ്പെടൽ? അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു വസ്തഈനു ബിസ്സബ്രി വസല, എന്താ വസ്തഈനു, നിങ്ങൾ സഹായം തേടുക, ബിസ്സബ്ർ ക്ഷമിച്ചുകൊണ്ടും, വസല നിസ്കരിച്ചുകൊണ്ടും. നിസ്കരിച്ച് ക്ഷമിച്ച് എങ്ങനെയാണ് സഹായം ആവശ്യപ്പെടുക? ഒരാളുടെ നിസ്കാരം എന്താണ്? ആ നിസ്കാരം എന്താണ്? സഹായത്തേട്ടാണ്. ഒരാൾ ക്ഷമിക്കൽ എന്താണ്? സഹായത്തേട്ടാണ്. നമ്മൾ പറഞ്ഞല്ലേ ദുആ രണ്ടെണ്ണുണ്ട്, ദുആ മസാലയുണ്ട്, ദുആ ഇബാദത്തും ഉണ്ട്. അമൽ തന്നെ ഇബാദത്ത് തന്നെ എന്താണ്? ദുആയാണ്. കാരണം എന്താ? നമ്മളുടെ നിസ്കാരം അത് അള്ളാഹുവിനോടുള്ള ദുആയാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് ദുആ ഇരുന്നിട്ടുണ്ട്, നിസ്കരിച്ച് അള്ളാഹ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? അള്ളാഹുവിനോട് തേടുകയാണ്. അപ്പൊ നിസ്കരിക്കാൻ പറഞ്ഞ്, അതേപോലെ നമ്മളോട് ക്ഷമിക്കാൻ പറഞ്ഞ്, അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാലയോട് നമ്മളോട് അങ്ങനെ ഇസ്തിആനത്ത് നടത്താൻ പറഞ്ഞു. അതാണ് വസ്തഈനു ബിസ്സബ്രി വസല, നിസ്കാരം കൊണ്ട്, അതേപോലെ തന്നെ സബ്ർ ക്ഷമ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ആവശ്യപ്പെടുക, സഹായം തേടുക എന്ന് പറഞ്ഞത്. ഇതാണ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്തിആനയുടെ വിഷയത്തിൽ അതിൻ്റെ വിഭജനങ്ങൾ, അതിൽ ഏതാണ് ശിർക്കാകുന്നത്, ഏതാണ് ശിർക്കാകാതിരിക്കുന്നത്, ഏതാണ് മഷ്റൂഉ ആകുന്നത്, ഏതാണ് മഷ്റൂഉ ആകാത്തത് തുടങ്ങിയ വിഷയത്തിൽ അദ്ദേഹം നടത്തിയതായ വിഭജനം, ഇതൊരു ഈ വിഷയത്തിൽ വളരെ കൃത്യമായ, വളരെ പിന്നെ വിശദമായ നല്ല ഒരു വിഭജനമായിട്ടാണ് ഉള്ളത്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പിന്നെ ഇവിടെ ഉണർത്താൻ ഉദ്ദേശിച്ചത്. ഇനി അത് അള്ളാഹുവിനോടുള്ള ഇസ്തിആനത്ത്, ഇപ്പനോട് നിങ്ങൾ നല്ല ഇത് ചെയ്യണത് അത് ഇപ്പനോടുള്ള സഹായത്തായിട്ടല്ല, അത് അള്ളാഹുവിനോടുള്ള സഹായത്തായിട്ടായിട്ടുള്ളത് ശരിക്ക്. കാരണം നിങ്ങൾ അത് ചെയ്യണത് എന്തിനാ പാക്ക് ചെയ്യണത്? ആ അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞുകൊണ്ടാണ്, അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യണത്, അത് ചെയ്യണത്, വാപ്പാക്ക് കൊടുക്കണത് അല്ലേ. അപ്പൊ അത് അള്ളാഹുവിൽ നിന്ന് കിട്ടാനാണ് ചെയ്യണത്. അത് നിയ്യത്തിന് വേണ്ടി, നിയ്യത്തിനനുസരിച്ച് അമൻ അറാദൽ ആഖിറ വസഅലഹ സഅയഹ വഹുമിൻ ഫൗലൈക കാന സഅയുഹും മശ്കൂറ അമൻ അറാദ അല്ലാഹു ദുനിയാവ് ഉദ്ദേശിച്ച് എന്നിട്ട് അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ദുനിയാവിൽ അവരുടെ മുറാദ് കിട്ടിയെന്ന് വരും, ആഖിറത്തിൽ അവർ പരാജിതരുമായിരിക്കും. ഏത് ദുനിയാവ് ആഗ്രഹിച്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ തെറ്റാകും. അത് ഒരാൾ ഉദ്ദേശിക്കുന്നതിനനുസരിച്ചിരിക്കും. ഒരാള് പിന്നെ ലോകമാന്യത ഉദ്ദേശിച്ച് ഇരയാകും, ഉദ്ദേശിച്ച് ആളുകളുടെ പ്രശംസ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ റസൂൽ അലൈഹിസ്സലാം തങ്ങൾ പറഞ്ഞത് ശിർക്കുൻ ഖഫിയാണ്. ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ മാലോകരുടെ പ്രശംസയാണ് അതിൽ കാംക്ഷിക്കുന്നത് എങ്കിൽ ശരിക്കും നമ്മൾ എന്താ വേണ്ടത്, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് കാംക്ഷിക്കേണ്ടത്, പടപ്പുകളുടെ തൃപ്തിയാണ് കാംക്ഷിച്ചിട്ട് ചെയ്യുന്നത് എങ്കിൽ അത് ലോകമാന്യതയാണ്. ആ അതൊരു അതിൻ്റെ ഒരു കൽബിൻ്റെ താലൂക്ക് ഉണ്ടാകുമ്പോൾ അത് വേറെ പക്ഷേ അങ്ങനെ, അതായത് പറ്റേ ദുനിയാവിലേക്ക് പൂണ്ട് ദുനിയാവിലേക്ക് ഹൃദയം ബന്ധിച്ചിട്ട് ചെയ്യുന്നതായ ദുന്യവ്യായ ഈ പ്രവൃത്തികളുണ്ടല്ലോ അത് ചെറിയ ശിർക്കിൻ്റെ ഗണത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ദുനിയാവിനോട് കൽബ് ബന്ധപ്പെട്ടുള്ളതായി പ്രവൃത്തികൾ അതില്ലാത്ത രീതിയിലാണ് എങ്കിൽ അയാൾ ഒന്നാമത് ഒരു കർമ്മം ചെയ്യാൻ അയാൾ അള്ളാഹുവിൻ്റെ വജ്ജ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആഹ്റം ലഭിക്കുകയാണ്, സ്വർഗം ലഭിക്കുകയാണ്, അള്ളാഹിൻ്റെ തൃപ്തി ലഭിക്കുകയാണ്. പക്ഷെ അതയാൾ തനിക്ക് പാഴാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ മാത്രമല്ല അത് എന്തിന് കാരണമാവും, ഇത് ശിർക്കിന് കാരണമാവും ചെയ്യും. മനസ്സിലായി? ദുനിയാവിന് വേണ്ടിയിട്ട് അമലെടുക്കുക എന്നുള്ള രോഗം അത് അയാൾ വരികയാണ് ചെയ്യുന്നത്. ഒരു വിശ്വാസി അങ്ങനെ ആകാൻ പാടുള്ളതല്ല. അല്ല പിന്നെ അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ അള്ളാഹുവിന്റെ വജിഹാണ് കാംക്ഷിക്കേണ്ടത്. പക്ഷെ അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ ദുനിയാവിയായിട്ടുള്ള ഒരു ഫലം ഒരു പ്രവൃത്തിക്ക് വെച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ അത് ദുനിയാവിനോട് താല്ലുക്കായിട്ടല്ല, പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു എന്നതിനാൽ അത് കാംക്ഷിക്കുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റൂല. അതായത് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ നമ്മൾ ജിഹാദ് ചെയ്യുമ്പോൾ പിന്നെ ഇഹ്ദൽ ഹുസ്നൈനി ഉണ്ട് പറഞ്ഞ്, എന്താ ഇഹ്ദൽ ഹുസ്നൈനി, ഒന്നുകിൽ ഷഹാദത്ത് സ്വർഗം അല്ലെങ്കിൽ ഖനീമത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത് കൊണ്ടാണ് നമ്മൾ അതിനത് കാംക്ഷിക്കുന്നത് അല്ലേ. ഒന്നുകിൽ ഞാൻ ജിഹാദ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തിട്ട് ഷഹീദായാൽ എനിക്ക് സ്വർഗമുണ്ട്, അതാണ് ഒരു ഹുസ്ന. രണ്ടാലൊരു ഹുസ്ന ഉണ്ട് എന്നാണ് ഇഹ്ദൽ ഹുസ്നൈനി നമുക്കുണ്ട് എന്നാണ്. അപ്പോൾ ഒന്നുകിൽ ഷഹാദത്ത് അല്ലെങ്കിൽ ഖനീമത്ത്. ഒരാൾ എന്ത് ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചതായി ഖനീമത്തിനെ ലക്ഷ്യമാക്കിയിട്ട് എന്ത് ചെയ്തു അയാൾ ജിഹാദ് ചെയ്തു, അയാൾ അള്ളാഹുവിൻ്റെ പിന്നെ അടുക്കളുള്ളത് അയാൾ വേണ്ടാന്ന് വെച്ചിട്ടല്ല, പിന്നെയോ ഗനീമത്ത് അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതാകാവുന്നതാണ്. കാരണം എന്തുകൊണ്ട്? അത് അള്ളാഹു നിശ്ചയിച്ചതാണ്, അനുവദിച്ചതാണ്. ആ നിലക്ക് അതെ അതേപോലെ ഇതന്നെ പിന്നെ മൻ അഹബ്ബ അയുൻസലഹു ഫി അസരിഹി, വല്ലവനും തനിക്ക് ദീർഘായുസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വാ മൻ അഹബ്ബ അയുൻസലഹു ഫി അസരിഹി വാ പിന്നെ ഫലിയസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർത്തട്ടെ എന്നാണ് ദീർഘായുസ് കിട്ടാൻ. അപ്പോൾ ഒരാൾ ദീർഘായുസ് കിട്ടാൻ വേണ്ടിയിട്ട് കുടുംബബന്ധം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ വക അയാൾ ഇതാക്കണല്ല. പിന്നെയോ അങ്ങനെ ഉണ്ട് എന്നുള്ളത് വഹയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതങ്ങൾ പറയണം, അള്ളാഹുവിൻ്റെ മുറാദാണ് അയാൾ എന്ത് ചെയ്യണത് അവിടെ സാധിക്കണം. അതുകൊണ്ട് അത്തരം ഒരു സന്ദർഭങ്ങളിൽ അത് പിന്നെ ഒരാൾക്ക് വിശ്വാസിക്കാകാവുന്നതാണ്. അലകുല്ലിൻ, പിന്നെ ഈ ഒരു പിന്നെ വിഭജനം ആണ് ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ കർമ്മ പണ്ഡിതന്മാരുടെ വിഷയങ്ങളാണ്. അത് ഇതിൽ വന്നു കഴിഞ്ഞു, അതിൽ വിശദീകരിക്കേണ്ട ഇനി ഒരു ഭാഗമല്ല, സമയവുമില്ല. പിന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇതാണ് ഞാൻ പിന്നെ ഈ വിഷയത്തിൽ പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ചില വിഷയങ്ങൾ ഇനി ശേഷിക്കുന്നില്ല എന്നുള്ളതല്ല, എങ്കിലും പിന്നെ സമയം അതിക്രമിച്ചു നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഫിഖ്ഹിൽ, ഈ ദീനിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം നമുക്ക് എല്ലാവർക്കും ഏറ്റു നൽകുമാറാവട്ടെ. നമ്മുടെ തെറ്റുകൾ അള്ളാഹു പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അള്ളാഹു ഈ മജ്ലിസിൽ നമ്മളെ ഒന്നിപ്പിച്ചതുപോലെ അവൻ്റെ ജന്നത്തിൽ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടിയിരിക്കാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹുവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കഴിയുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ആഫും ആഫിയത്തും നമുക്കും അവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല കടാക്ഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.